Let us pray.
നമുക്ക് പ്രാർത്ഥിക്കാം.
Our Father, we are not praying as a formality at the beginning of the meeting.
പിതാവേ, ഞങ്ങൾ ഒരു ആചാരമായിട്ട് അല്ല അങ്ങയോട് പ്രാർത്ഥിക്കുന്നത്.
We are expressing our dependence upon you.
ഞങ്ങൾ നിങ്ങളോടുള്ള ആശ്രയം ഞങ്ങളിവിടെ പ്രദർശിപ്പിക്കുന്നു പിതാവേ.
We know that every good and perfect gift only comes from you.
ഞങ്ങൾക്കറിയാം എല്ലാ തികഞ്ഞതും നല്ലതുമായ വരം ദാനം അങ്ങിൽ നിന്നാണല്ലോ വരുന്നത്.
And so we look to you.
അതുകൊണ്ട് ഞങ്ങളുടെ കണ്ണ് നിങ്ങളിലേക്കാകുന്നു.
So many marriages are in a needy condition.
പിതാവേ, ഒരുപാട് വിവാഹ ജീവിതം അത് വളരെ ആവശ്യത്തിലായിരിക്കുന്നു.
So please help us to glorify you in our marriages.
ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ ഞങ്ങളുടെ വിവാഹ ജീവിതത്തിൽ നിന്നെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിച്ചാട്ടെ.
Hear our prayer.
ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ.
In Jesus' name.
യേശുവിന്റെ നാമത്തിൽ.
Amen.
Amen.
I have been thinking recently about the difference between a new covenant marriage and an old covenant marriage.
പഴയ നിയമ ഉടമ്പടിയിലുള്ളൊരു വിവാഹവും അല്ലെങ്കിൽ പുതിയ നിയമ ഉടമ്പടി വിവാഹത്തെ കുറിച്ച് ഞാൻ സംസാരിക്കുകയായിരുന്നു.
There were many good marriages in the Old Testament.
പഴയ നിയമത്തിൽ ഒരുപാട് നല്ല വിവാഹ ജീവിതങ്ങൾ ഉണ്ടായിരുന്നു.
See, for example,
ഉദാഹരണമായിട്ട്
1 Peter 3:6.
ഒന്ന് പത്രോസ് 3:6.
The example of Sarah is quoted as an example for us today.
സാറയെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നു, നമുക്ക് മാതൃയാക്കാൻ കൊള്ളാവുന്ന ഒരു ഉദാഹരണമായിട്ട്.
Sarah obeyed Abraham, calling him Lord, and you have become her children.
ആറാമത്തെ
വാക്യം, what is right without being frightened by any fear.
ആറാമത്തെ വാക്യം, അങ്ങനെ സാറ അബ്രഹാമിനെ യജമാനൻ എന്ന് വിളിച്ച് അനുസരിച്ചിരുന്നു. നന്മ ചെയ്ത് യാതൊരു ഭീഷണിയും പേടിക്കാത്ത നിങ്ങൾ അവളുടെ മക്കളായി തീരും.
And in Genesis 24,
ഉൽപ്പത്തി 24-ല്
here we read of an arranged marriage where Abraham the father arranged a marriage for his son Isaac.
Abraham തന്റെ മകനായ ഇസഹാക്കിന് ഒരു വിവാഹം തരപ്പെടുത്തി കൊടുക്കുന്നതായി നമ്മൾ കാണുന്നു.
Many of your marriages were arranged marriages.
പല കല്യാണം നിങ്ങൾ തന്നെയും പലരെ കല്യാണം അത് കാര്യങ്ങളെ ക്രമീകരിച്ചാണല്ലോ നടത്തിയത്.
It says in the last verse of Genesis 24,
24th adhyayam adinte
67
adinte 67th vakyam,
that when Rebecca came there, Isaac brought her into his mother Sarah's tent.
Avade nammal ingane vaikkune, Rebecca vannappol Isaac avale thante ammayaya Sarayude koodarathil
Sarah his mother had died.
ഇസ്ഹാക്കിന്റെ അമ്മ സാറ മരിച്ചുപോയിരുന്നു.
So he took Rebecca to that tent.
അതുകൊണ്ട് ആ കൂടാരത്തിൽ.
And she became his wife.
അതിനുശേഷം നാം കാണുന്നത് റിബേക്ക അവന്റെ ഭാര്യയായി തീർന്നു.
And he loved her.
ആ റിബേക്ക അവന് അവളിൽ സ്നേഹമായി.
That is a good verse for arranged marriages, that you love your wife.
കാര്യങ്ങളെ ക്രമീകരിച്ച് നടത്തുന്ന ഒരു വിവാഹത്തിന് നല്ലൊരു വാക്യമാണിത്.
And Isaac was comforted after his mother's death.
അതിനുശേഷം നാം കാണുന്നത് ഇസ്ഹാക്കിന്റെ ആ ദുഃഖം അവിടെ തീർന്നു പോകുന്നിടത്ത് നമുക്ക് നാം
ആശ്വാസപ്രദമായി
കല്യാണത്തിന് ശേഷമായിട്ട്.
But we know that all these marriages were not very happy.
നമുക്കറിയാം, എന്നാൽ ഈ കല്യാണം വിവാഹ ജീവിതം അത്ര നല്ല സന്തുഷ്ടമായിരുന്നില്ല.
Abraham and his wife had disagreements.
അബ്രഹാമിനും ഭാര്യ സാറയ്ക്കും വിയോജിപ്പുണ്ടായിരുന്നു.
He even produced a child through the housemaid in the house.
ആ വീട്ടിലെ ദാസ് നിമിത്തമായിട്ട് ഒരു മകൻ ജനിക്കേണ്ട ഒരു സാഹചര്യം ആ വീട്ടിലുണ്ടായിരുന്നു.
And then after Sarah died, he took other വൈഫ്സ്.
സാറയുടെ മരണശേഷം മറ്റ് സ്ത്രീകളെ ഭാര്യയായിട്ട് അബ്രഹാം എടുത്തിരുന്നു.
And we read of many Old Testament marriages like that, like David, who had 8 wives.
നമ്മൾ പഴയനിയമത്തിലെ പല വിവാഹങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ദാവീദിന് 8 ഭാര്യമാരുണ്ടായത് തിരുവെഴുത്തിൽ നാം കാണുന്നു.
And David is called a man after God's own heart.
ആ ദാവീദിനെ കുറിച്ച് നാം വായിക്കുന്നത് ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള ഒരു മനുഷ്യൻ.
The only instance we have of Moses and his wife in the Bible is of them quarreling with each other about their son. Moses and his wife.
മോശയും തന്റെ ഭാര്യ.
There's one story written about their
അവരുടെ വഴക്കിനെ കുറിച്ച് ഒരു സംഭവം അവിടെ വിവരിക്കുന്നു.
The only story written is that they quarreled with each other.
അവിടെ തിരുവെഴുത്തിൽ കാണുന്ന ആ ഒരു കാര്യമാണ് അവർ അവരുടെ മകനെ കുറിച്ച് ഒരു വഴക്ക് തിരുവെഴുത്തിൽ അവിടെ പ്രതിപാദിക്കുന്നതായിട്ട് കാണുന്നു.
In Exodus 4 they had a quarrel with each other.
അവര് രണ്ടുപേരും തമ്മിൽ വഴക്കിടുന്നതായിട്ട് അവരുടെ മോനെ കുറിച്ച് വഴക്കിടുന്നതായിട്ട് പുറപ്പാട് 4 നാം കാണുന്നു.
So that was not a very good marriage.
അത് ഒരു നല്ലൊരു വിവാഹ ജീവിതം കുടുംബജീവിതമായിരുന്നില്ല.
And about bringing up children.
കുട്ടികളെ വളർത്തിക്കൊണ്ടുവരുന്ന കാര്യത്തിൽ.
We don't know anything about Moses' children.
നമുക്ക് മോശയുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് നമുക്കൊന്നും അറിയത്തില്ല.
But we know about Samuel's children.
നമുക്ക് എന്നാൽ ശമുവൽ പ്രവാചകന്റെ കുഞ്ഞുങ്ങളെ കുറിച്ച് നമുക്ക് കാണുവാൻ പറ്റും.
In 1 Samuel chapter 8.
1 ശമുവേൽ 8-ാമത്തെ അധ്യായം.
Samuel was a judge, but he appointed his judges, his sons, 2 sons to be judges in Israel. Chapter 8 verse 1.
ശമുവേൽ പ്രവാചകൻ ന്യായാധിപതിയായിരുന്നു. അതുപോലെ തന്നെ ശമുവേൽ പ്രവാചകൻ ഇസ്രായേലിനു വേണ്ടി തന്റെ മക്കളെ ന്യായാധിപന്മാരാക്കിയ സമയമായിരുന്നു.
And his sons did not walk in his ways.
എന്നാൽ ശമുവേൽ പ്രവാചകന്റെ മക്കള് ശമുവേൽ പ്രവാചകൻ നടന്ന വഴിയിൽ കൂടി
നടന്നു.
അവര് കൈക്കൂലി വാങ്ങിയിട്ട് ന്യായം മറിച്ചു വന്നിരുന്നു എന്ന് കാണുന്നു. അവിടെയുള്ള ആളുകള് ശമുവേൽ പ്രവാചകനോട് നിന്റെ വഴിയിൽ നിന്റെ പുത്രന്മാർ നടക്കുന്നില്ലെന്ന് പറയുന്ന മാറി കാര്യങ്ങൾ തീർന്നു.
And the thing was displeasing in the sight of Samuel.
അത് ശമുവേലിന്റെ ശമുവേലിന് ഇഷ്ടമില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ പോകുന്നുണ്ടായിരുന്നു.
But he could not do anything about it.
ഒന്നും ശമുവേൽ പ്രവാചകനൊന്നും ചെയ്യുവാനായിട്ട് പറ്റിയിരുന്നില്ല.
And even David, concerning his own son.
ദാവീദിനെ പോലും തന്റെ മകനെ കുറിച്ച്.
We read in 1 Kings.
ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം.
That when David was an old man, chapter 1 verse 1.
ദാവീദ് വയസ്സ് ചെന്ന് വൃദ്ധനായപ്പോൾ 1-ാമത്തെ അധ്യായം 1-ാം വാക്യം.
There was a very beautiful girl who was made his nurse.
വളരെ സുന്ദരിയായ
verse 4.
അതിന്റെ സുന്ദരിയായ ഒരു യുവതിയെ ദാവീദിനെ പരിചരിക്കുവാനായിട്ട് ഒരു നേഴ്സ് ആയിട്ട് അവിടെ നാം കാണുന്നു.
Adonijah verse 5.
5-ാം വാക്യം അദോനിയാവ്.
He just exalted himself and said, I'm going to be the king.
അവനെ നെഗിളിച്ചുകൊണ്ട് ഞാൻ രാജാവാകുന്നു എന്ന് പറഞ്ഞു.
And he prepared chariots and 50 men to run in front of him.
അതിനു ശേഷമായിട്ട് രഥങ്ങളെയും കുതിരച്ചേവകരെയും തനിക്ക് മുൻപായിട്ട് ഓടുവാൻ കാര്യങ്ങളൊക്കെ ചെയ്തു.
Why did he become such a rebel against his father?
എന്തുകൊണ്ടാണ് അദോനിയാവ് തന്റെ സ്വന്തം പിതാവ് രാജാവിനെതിരെ മത്സരിയായിട്ട് മാറിയത്?
Listen to this.
ഇത് ശ്രദ്ധിച്ചാട്ടെ.
It's a great warning to fathers today.
ഇന്ന് ഉള്ള പിതാക്കന്മാർക്കൊരു വലിയ മുന്നറിയിപ്പായിട്ട് അത് കാണുന്നു.
Verse 6.
6-ാമത്തെ വാക്യം.
His father never crossed him at any time by asking him, why have you done that?
6-ാം വാക്യം. അവന്റെ അപ്പൻ അവനെ മുഷിപ്പിക്കരുതെന്ന് വെച്ച് അവന്റെ ജീവകാലത്ത് ഒരിക്കലും നീ ഇങ്ങനെ ചെയ്തത് എന്ത് എന്ന് അവനോട് ചോദിച്ചിരുന്നില്ല.
Why?
എന്തുകൊണ്ടാണത്?
Because he was a very handsome man.
അതിന് കാരണം അവൻ വളരെ സുന്ദരനായ ഒരു മനുഷ്യനായിരുന്നു.
It's a great danger when you have a very handsome son or a very beautiful daughter.
നമുക്ക് ഒരു വലിയ അപകടം വരാൻ സാധ്യതയുള്ള നമ്മുടെ മകനോ മകളോ സൗന്ദര്യമുള്ള മോനോ മോളോ ഉണ്ടെങ്കിൽ അപകടം അതിനുണ്ട്.
You never cross him saying, why are you doing this?
ഒരിക്കൽ പോലും ദാവീദ് രാജാവ് തന്റെ മകൻ എന്താണ് ചെയ്യുന്നതെന്ന് അവനൊരിക്കലും ചോദിച്ചിരുന്നില്ല.
Grew up to be a rebel.
അവന് വളർന്നു വന്നത് ഒരു മത്സരിയായിട്ടാണ്.
His one son raped his sister.
മറ്റൊരു മകന് അവരുടെ പെങ്ങളെ ബലാത്സംഗം ചെയ്തതായിട്ട് നാം
കാണുന്നു.
മറ്റൊരു മകനെ കൊന്നതായിട്ട് നാം കാണുന്നു.
ജീവിതം
പുതിയ നിയമത്തില് കർത്താവ് പറഞ്ഞിരിക്കുന്ന ഭാര്യ ഉപേക്ഷിക്കുന്നവന് വ്യഭിചാരം ചെയ്യുന്നു എന്നാണ്.
And it says in Romans 7:1, Romans 7:2,
റോമലേഖനം 7:2 രണ്ടില്,
a married woman is bound by law to her husband as long as he is living.
അതിന്റെ ഭർത്താവുള്ള സ്ത്രീ ജീവിച്ചിരിക്കുന്ന ഭർത്താവിനോട് ന്യായപ്രമാണത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു.
If while her husband is living she is joined to another man, verse 3, she will be an adulteress.
ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ അവൾ വേറൊരു പുരുഷനായാൽ വ്യഭിചാരിണി എന്ന പേര് വരും.
Only after her husband dies she can be married.
ഭർത്താവ് മരിച്ചുവെങ്കിലോ അവൾ വേറെ പുരുഷന് ആകയാൽ.
But today we find so many Christians, particularly in Western countries, divorce and get remarried.
ഇന്ന് നമ്മുടെ ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് പാശ്ചാത്യ രാജ്യങ്ങളിൽ ഒരുപാട് ക്രിസ്ത്യാനികൾ എന്ന് പേര് പറയുന്നവര് ഭാര്യമാരെ ഉപേക്ഷിച്ച് മറ്റു സ്ത്രീയെ കൂടെ കൊണ്ടു നടക്കുന്നു.
That is coming to India also.
അത് നമ്മുടെ ഭാരതത്തിലേക്കും അത് കടന്നു വരുന്നു.
We have never had one divorce in our CFC churches.
നമ്മുടെ
42 years.
CFC സഭകളിൽ ഇതുവരെയും ഒരൊറ്റ വിവാഹമോചനം പോലും വന്നിട്ടില്ല.
I will never conduct a marriage of a divorced person.
ഞാൻ
ഒരിക്കലും, the partner is still alive.
ഞാൻ ജീവിത പങ്കാളി ജീവിച്ചിരിക്കുകയാണെങ്കിൽ വിവാഹമോചനം കഴിഞ്ഞ ഒരു വ്യക്തിയുടെ കല്യാണം ഞാൻ ഒരിക്കലും സിഎഫ് സഭയിൽ നടത്തി കൊടുക്കുകയില്ല.
Even if they were divorced before being born again,
avaru veendum jananam praavikkunnathinu munpu vivahamojanathil erpettoraanengil polum angane oru vyakti kadannu vannal pole rendamathe oru vivaham sabhayil nadathi kodukkilla.
Marriage has got nothing to do with being born again.
Kalyanam allengil vivaha jeevitham nu parayna veendum jananamayittu bandhappetta kaaryamalla.
Adam was not a Christian, he was just a human being.
Adam oru christiani aayirunnilla, oru manushanayirunnu.
Marriage was ordained by God to Adam as a human being, not as a Christian.
ദൈവം ആ കുടുംബജീവിതം വിവാഹം സ്ഥാപിച്ചപ്പോൾ ക്രിസ്ത്യാനിയായിട്ടല്ല മനുഷ്യന് വേണ്ടി ആ കാര്യങ്ങൾ ചെയ്തത്.
If a person is married as Hindu in a temple, God accepts that marriage.
ഒരു മനുഷ്യൻ ഹൈന്ദവ ദേവാലയത്തിൽ കല്യാണം കഴിക്കുമ്പോൾ വിവാഹത്തിൽ ദൈവം അംഗീകരിക്കുന്നു.
Go to a court as two Hindus or non-Christians get married, God accepts it.
ഒരു ഒരു കോടതിയിലേക്ക് പോയിട്ട് സബ് രജിസ്ട്രാർ ഓഫീസിൽ പോയിട്ട് ഒരു ഹിന്ദുവും ക്രിസ്ത്യാനിയും കല്യാണം കഴിക്കുമ്പോൾ ദൈവം അതും അംഗീകരിക്കുന്നു.
സോ വി ഫൈൻഡ് ദാറ്റ് മാരേജ് ഈസ് സംതിങ് ഗോഡ് ഈസ് ഓർഡൈൻഡ് ഫോർ ഹ്യൂമൻ ബീയിങ്സ്.
കല്യാണം എന്ന് പറയുന്ന ദൈവം മനുഷ്യർക്ക് വേണ്ടി സ്ഥാപിച്ച ഒരു കാര്യമാണ്.
Whatever religion,
അത് ഏത് മതമാണെങ്കിലും.
But when we are Christians, we have certain standards.
എന്നാൽ നാം ക്രിസ്ത്യാനികളെ ആയിരിക്കുമ്പോൾ നാം പിന്തുടരേണ്ടതായ ചില നിലവാരങ്ങളുണ്ട്.
But in the Old Testament, God allowed so many things.
പഴയ നിയമത്തിൽ ദൈവം ഒരുപാട് കാര്യങ്ങൾ അനുവദിച്ചിരുന്നു.
And the reason is given in Matthew chapter 19.
അതിന്റെ കാരണം മത്തായിയുടെ സുവിശേഷം 19-ാമത്തെ അധ്യായത്തിൽ കൊടുത്തിട്ടുണ്ട്.
The people came, the Pharisees came to Jesus and said in verse 3, is it lawful for a man to divorce?
മൂന്നാമത്തെ വാക്യം പരീശന്മാർ കർത്താവിന്റെ അടുക്കൽ ചോദിച്ചു, വിവാഹമോചനം എന്ന് പറയുന്ന വിഹിതമാണോ എന്ന്.
Jesus said no, from the beginning he created the male and female.
കർത്താവ് അവരോട് വേണ്ട എന്ന് പറഞ്ഞിട്ട് ആദിയിൽ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു എന്നും പറയുന്നു.
Adam did not have an option. God did not create two women and say which one do you want.
ദൈവം രണ്ട് സ്ത്രീകളെ നിർത്തിയിട്ടല്ല ആദത്തിന് ഒരു ഒരു സാധ്യത അവിടെ കൊടുത്തത്.
He made one wife, one woman and said this is your wife.
ഒരു സ്ത്രീയെ അവിടെ സൃഷ്ടിച്ചിട്ട് ഇതാണ് നിന്റെ ഭാര്യ എന്ന് ആദത്തിനോട് പറഞ്ഞു.
That's all.
അത് അതിന്റെ അവസാനമായിരുന്നു.
And he made them male and female and they were husband and wife.
അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. അവരെ ഭാര്യയും ഭർത്താവുമായിട്ട് മാറി.
Then see what the Pharisees said.
എന്താണ് പരീശന്മാർ പിന്നീട് പറഞ്ഞത്?
Why did Moses command to give a certificate of divorce and send her away?
ഏഴാം വാക്യം എന്നാല് ഉപേക്ഷണപത്രം കൊടുക്കാൻ എന്തുകൊണ്ടാണ് മോശം ഞങ്ങളോട് പറഞ്ഞത്?
This is a classic example of how people misquote the word of God.
ഇതാണ് ദൈവവചനം തെറ്റായിട്ട് വ്യാഖ്യാനിക്കുന്നതിന് ഒരു വ്യക്തമായ ഒരു തെളിവാണ്.
It's a great example for those who study the Bible.
ഇത് ദൈവവചനം പഠിക്കുന്നവർക്ക് നല്ലൊരു ഉദാഹരണമാണ്.
What did they say?
എന്താണ് അവർ പറഞ്ഞത്?
Moses commanded, like a command from God, if you don't like this woman, give her a certificate and put her away.
ദൈവം കൽപ്പന കൊടുത്തതുപോലെ മോശം ഞങ്ങൾക്ക് കൽപ്പന തന്നിരിക്കുന്നു, ആ സ്ത്രീയെ ഇഷ്ടമല്ലെങ്കിൽ അവരെ ഉപേക്ഷിക്കുവാനായിട്ട്.
Jesus corrected it.
എന്നാൽ യേശു കർത്താവ് അതിനെ തിരുത്തുന്നു.
Moses never commanded that.
മോശം അങ്ങനെ കൽപ്പന തന്നിട്ടില്ല.
Permitted it.
മോശ അതിന് അനുവാദം കൊടുക്കുകയാണ് ചെയ്തത്. വലിയൊരു വ്യത്യാസമുണ്ട് കൽപ്പിക്കുന്നതും അനുവദിക്കുന്നതും തമ്മിൽ. ആവർത്തന പുസ്തകം 24-ാമത്തെ അധ്യായത്തില് അവര് പറയുന്ന തിരുവെഴുത്തുകൾ ഇതായിരുന്നു. ഇത് ശ്രദ്ധിച്ച്
വായിച്ചാട്ടെ. Happens that she finds no favor in her eyes or she finds an indecency and he writes a certificate of divorce and sends her out and she leaves his house and becomes another man's wife.
Onna vakyam oru purushan oru striye therinjirthi vivaham cheythu shesham avul dooshyamayi valudum kandittu avan avalodu anishtam thoniyal oru veshna patram ezhuthi kayil koduthu avale veettil ninnu mayikkanam.
And then if he goes after becoming another man's wife, if that husband turns against her and gives her a certificate of divorce,
രണ്ടാമത്തെ വാക്യം അവന്റെ വീട്ടിൽ നിന്ന് പുറപ്പെട്ട ശേഷം അവൾ പോയി മറ്റൊരു പുരുഷനെ ഭാര്യയായിരിക്കാം. മൂന്നാമത്തെ വാക്യം എന്നാൽ രണ്ടാമത്തെ ഭർത്താവ് അവളെ വെറുത്തൊരു ഉപേക്ഷണപത്രം എഴുതി കയ്യിൽ കൊടുത്ത് അവളെ വീട്ടിൽ നിന്നും അയക്കുക, അവളെ ഭാര്യയായിട്ട് എടുത്ത് രണ്ടാമത്തെ ഭർത്താവ് മരിച്ചു പോവുകയും ചെയ്താൽ,
then the first husband verse 4 cannot take her back again.
എന്നാൽ ആദ്യത്തെ ഭർത്താവിന് അവളെ പിന്നെയും ഭാര്യയായി പരിഗ്രഹിച്ചു കൊള്ളാം.
Read it carefully. There's no command to put her away.
Adu sradhichu vaichaata porthaakana maatranu oru kalpana ivide illa.
The Lord is saying if you take a wife and you don't like her,
ഒന്നാമത്തെ വാക്യത്തിൽ പറയുന്ന ഒരു സ്ത്രീയെ തെരഞ്ഞെടുത്ത ശേഷം അവൾ ദൂഷ്യമായത് വലുതും കണ്ടിട്ട്
അവന്
അവളോട് അനിഷ്ടം തോന്നിയ ഉപേക്ഷണ പത്രം എഴുതി കയ്യിൽ കൊടുത്ത് അവളെ വീട്ടിൽ നിന്നും അയക്കണം.
സെക്കൻഡ് ഹസ്ബൻഡ് ഡസ് ദ സെയിം തിങ്
രണ്ടാമത്തെ ഭർത്താവ് അങ്ങനെ തന്നെ ചെയ്യുകയാണെങ്കിലോ,
ദ ഫസ്റ്റ് ഹസ്ബൻഡ് മസ്റ്റ് നോട്ട് ടേക്ക് ഹർ ബാക്ക്
ആദ്യത്തെ ഭർത്താവിന് ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീയെ ഭാര്യയായിട്ട് പരിഗ്രഹിച്ചുകൂടാ.
ദേർ ഈസ് നോ കമാൻഡ് ഹിയർ
അവിടെ അങ്ങനെ ഒരു കൽപ്പന കാണുന്നില്ല.
ബട്ട് സീ ദി ഫാരിസീസ് റെഡ് ഇറ്റ് ലൈക്ക് ദാറ്റ് ആസ് എ കമാൻഡ്
പരീശന്മാർ അത് എപ്രകാരമാണ് വായിച്ചോ ശ്രദ്ധിച്ചോ, അവരൊരു കൽപ്പനയായിട്ടാണ് വായിച്ചത്. അതുകൊണ്ട് അവരവരുടെ ഭാര്യമാരെ
ഉപേക്ഷിക്കാം.
നമ്മുടെ തന്നെ ഇഷ്ടങ്ങളുടെ സൗകര്യത്തിനായിട്ട് തിരുവെഴുത്തിനെ നമുക്ക് തെറ്റായിട്ട് എടുക്കുവാനും കൂട്ടിക്കളയാനും പറ്റും.
This Pharisee divorces his wife.
ആ പരീശന് അവന്റെ ഭാര്യയെ
ഉപേക്ഷിക്കുന്നു.
അവൻ തിരിച്ച് ആവർത്തന പുസ്തകം 24-ാം അധ്യായത്തിൽ പോയിട്ട് വരും, കർത്താവ് ദൈവം അങ്ങനെ പറഞ്ഞിരിക്കുന്നു, ഞാനത് ചെയ്തിരിക്കുന്നു.
No,
അങ്ങനെയല്ല.
God's Jesus said in Matthew 19 verse 8,
എട്ടാമത്തെ വാക്യം മത്തായി 19:8
മോസസ് permitted it, he didn't command it.
മോശ അങ്ങനെ അനുവാദമാണ് കൊടുത്തത്, മോശ കൽപ്പനയായിട്ടല്ല.
Reason why Moses permitted it,
എന്തുകൊണ്ടാണ് മോശ അങ്ങനെ അനുവദിച്ചതിന്റെ കാരണം അവിടെ പറയുന്നുണ്ട്.
That's very important to understand this.
അത് നന്നായിട്ട് മനസ്സിലാക്കണം.
Because of the hardness of your heart,
നിങ്ങളുടെ ഹൃദയത്തിന്റെ കാഠിന്യം കഠിനത നിമിത്തമാണ്.
But now,
എന്നാൽ ഇന്ന്
new covenant, I say to you,
പറയുന്നു,
you divorce your wife except for immorality, you commit adultery.
നിങ്ങൾ വ്യഭിചാരമല്ലാതെ ഒരു സ്ത്രീയെ ഉപേക്ഷിക്കുമ്പോൾ നിങ്ങൾ വ്യഭിചാരം ചെയ്യുന്നു എന്നാണ് പറയുന്നത്.
When you marry another woman,
മറ്റൊരു സ്ത്രീയെ കല്യാണം കഴിക്കുമ്പോൾ.
So we see a clear difference Jesus is making between Old Testament and New Testament.
നോക്കുക, കർത്താവ് പഴയ നിയമത്തിൽ എന്താണ് പറഞ്ഞത്, പുതിയ നിയമത്തിൽ കർത്താവ് പറഞ്ഞപ്പോൾ എന്ത് വ്യത്യാസമായിരിക്കുന്നു.
So there is a difference between old covenant standards and new covenant standards in marriage and also bringing up children.
കല്യാണം കുടുംബജീവിതത്തിലും കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടു വരുന്നതിലും പഴയ നിയമത്തിന്റെ നിലപാട് പുതിയ നിയമത്തിന്റെ നിലപാട് തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്.
You could be a prophet like Samuel and have your children all wayward. It's okay.
ആ ശമുവേൽ പ്രവാചകനെ പോലെ വളരെ ശക്തനായ ഒരു പ്രവാചകനായിരിക്കും, അതോടൊപ്പം തന്നെ കുഞ്ഞുങ്ങളെ വഴിതെറ്റിപ്പോകുന്ന കുഞ്ഞുങ്ങളുമാകാൻ
സാധ്യതയുണ്ട്.
മോശയെ പോലെ വലിയൊരു നേതാവായിരിക്കുമ്പോൾ തന്നെ ഭാര്യയുമായിട്ട് വീട്ടിൽ വഴക്കുണ്ടാക്കുകയും പിള്ളേരെ കുറിച്ച് പിള്ളേർ വഴിതെറ്റി പോകാൻ സാധ്യത
കാണും.
പഴയ നിയമത്തില് മോശയും ശമൂവേലൊക്കെ ഒരു വളരെ ഉന്നതന്മാരായ ദൈവത്തിന്റെ ആൾക്കാരായിരുന്നു.
ഡേവിഡ് കുഡ് ബി എ കിംഗ്, ആൻഡ് ഹിസ് മെനി വൈവ്സ് ആൻഡ് ചിൽഡ്രൻ വേവേർഡ്, ഹി കുഡ് സ്റ്റിൽ കണ്ടിന്യൂ ആസ് എ കിംഗ്.
ദാവീദ് രാജാവ് അവൻ രാജാവായിരിക്കുമ്പോൾ തന്നെ പല ഭാര്യമാരും അവന്റെ കുഞ്ഞുങ്ങളെല്ലാം വഴിതെറ്റി പോകുന്നുണ്ടായിരുന്നു, അപ്പോൾ തന്നെ അവന് രാജാവുമായിട്ടായിരുന്നു.
സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് ദാറ്റ് വി ഡോണ്ട് ഗോ ടു ദി ഓൾഡ് ടെസ്റ്റമെന്റ് ടു ഫൈൻഡ് കംഫർട്ട് ഫോർ ഔർ ഫെയിലിയേഴ്സ്.
നമ്മുടെ പരാജയത്തിന് ഒരു സുഖം കണ്ടെത്തുവാനായിട്ട് പഴയ നിയമത്തിന്റെ വാക്യങ്ങളെ കൂട്ടുപിടിക്കരുത്.
ഐ ഹാവ് കം അക്രോസ് ന്യൂമറസ് പാസ്റ്റേഴ്സ് ഹൂ ഫാൾ ഇൻ ടു അഡൾട്ടറി.
ഞാൻ വ്യഭിചാരത്തില് വീണ്ടും പോയ ഒരുപാട് പാസ്റ്റർമാരെ ഞാൻ കണ്ടിട്ടുണ്ട്.
ഐ ഹേർഡ് ആൻഡ് മെറ്റ്.
ഞാൻ പലരെയും കുറിച്ച് കേട്ടു, ചിലരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്.
ഇൻ അമേരിക്ക ആൻഡ് ഹിയർ ഓൾസോ.
അമേരിക്കയിലും ഇന്ത്യയിലും.
ആൻഡ് ദേ ഓൾവേസ് സേ when they come back, they 6 months they stay away and come back again as a pastor.
6 മാസം അവർ മാറുന്നിട്ട് വീണ്ടും സഭയിലെ ശുശ്രൂഷ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പാസ്റ്ററായിട്ട് തിരിച്ചു വരുമ്പോൾ അവർ പറയും,
ദേ ബോൺ അഗൈൻ ചർച്ചസ്.
അവര് സഭയിൽ പോകുന്നു.
പെന്തിക്കോസ്റ്റൽ ചർച്ചസ്.
അവര് പെന്തിക്കോസ്റ്റ് സഭകളിൽ പോകുന്നു.
ദേ അക്സെപ്റ്റ് ദ മാൻ.
അവര് ആ പെന്തിക്കോസ്റ്റ് സഭകള് അങ്ങനെയുള്ള നേതാക്കന്മാരെ പാസ്റ്റർമാരെ അംഗീകരിക്കുന്നു.
ഈസ് എ പവർഫുൾ പ്രീച്ചർ.
അവര് വളരെ ശക്തമായ ദൈവവചനം പറയുന്ന ദൈവത്തിന്റെ ദാസനാണ്.
വാട്ട് ഹി വിൽ സേ ഈസ് ഡേവിഡ് കണ്ടിന്യൂഡ് ആസ് കിംഗ് ഈവൻ ആഫ്റ്റർ ഹി കമ്മിറ്റഡ് അഡൾട്ടറി.
ദാവീദ് വ്യഭിചാര കർമ്മത്തിൽ വ്യഭിചരിച്ചിട്ടും രാജാവായിട്ട് തുടർന്നുവല്ലോ.
And all those thousands of believers sit with their mouth open wondering, yeah, this is a man of God, he's saying the right thing.
ആയിരക്കണക്കിന് സഭയിലെ വിശ്വാസികൾ ആ പാസ്റ്റർ പറയുന്ന ശ്രദ്ധിച്ച് കൗതുകപൂർവമായിട്ട് അതെല്ലാം കേട്ടുകൊണ്ട് നോക്കിക്കൊണ്ടിരിക്കും.
I'm amazed how foolish people are.
ഞാൻ ആശ്ചര്യപ്പെടുന്നു ആളുകൾ ഇത്രയും ഭോഷന്മാരായി പോകുന്നതില്.
Don't they know that David was in the Old Testament?
നിങ്ങൾക്കറിയത്തില്ലേ ദാവീദ് പഴയ നിയമത്തിലായിരുന്നുവെന്ന്.
And that is why I say many people don't understand the difference between old covenant and new covenant.
ഞാൻ അതുകൊണ്ട് പറയുന്ന പല ആളുകൾക്കും ഇന്നും പുതിയ നിയമത്തിന്റെ ഉടമ്പടിയും പഴയ നിയമത്തിന്റെ ഉടമ്പടിയും തമ്മിലുള്ള വ്യത്യാസം പലർക്കും അറിയത്തില്ല.
We read in Deuteronomy 24 that man does not find his wife suitable.
നമ്മൾ വായിച്ചു ആവർത്തന പുസ്തകം 24 അധ്യായത്തില് ഒരുവൻ ഒരു ഭാര്യ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അത് ഉപേക്ഷ പത്രം കൊടുത്ത്
പറഞ്ഞുകൂടാം.
എന്നാൽ നിങ്ങളുടെ ഹൃദയത്തില് കഠിനതയുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വിവാഹ ജീവിതം നമ്മൾ വായിച്ചു പോലായിരിക്കും.
ഫൈറ്റിംഗ്, ക്വാറലിംഗ് വിത്ത് ഈച്ച് അദർ.
വഴക്കും കലഹവും ഭാര്യയും ഭർത്താവും തമ്മിലായിരിക്കും.
That is the mark of an old covenant marriage.
അത് പഴയ നിയമത്തിന്റെ ഉടമ്പടിയിലുള്ള വിവാഹ ജീവിതത്തെയാണ് അത് കാണിക്കുന്നത്.
Today we don't divorce because society will not accept it.
സമൂഹം അത് അംഗീകരിക്കാത്തതുകൊണ്ട് നാം ഒരുപക്ഷെങ്കിൽ ഉപേക്ഷണ പത്രം കൊടുക്കുകയില്ല, വിവാഹമോചനം നമ്മൾ കൊടുക്കുകയില്ല.
Because there are thousands of Hindus who don't divorce their wives.
ആയിരക്കണക്കിന് ഹൈന്ദവർ അവരുടെ ഭാര്യമാരെ ഉപേക്ഷിക്കുകയില്ലല്ലോ.
they are a testimony to the so called born again pastors in America who divorce their wives.
അമേരിക്കയിലുള്ള വീണ്ടും ജനനം പ്രാപിച്ച വിവാഹം ഉപേക്ഷിച്ച് നടക്കുന്ന പാസ്റ്റർമാർ മുമ്പിൽ അവർ വലിയൊരു സാക്ഷ്യമായിട്ട് നിൽക്കുന്നു.
And there are people who watch these pastors on television.
ഈ പാസ്റ്റർമാരെ ടെലിവിഷനുകളിൽ കാണുന്നവരുണ്ട്.
A lot of these pastors who preach on television, ladies and men, they are divorced people.
ഈ ടിവികളിൽ പ്രസംഗിക്കുന്ന സുവിശേഷം പ്രസംഗിക്കുന്ന ഒരുപാട് പാസ്റ്റർമാരും അവരുടെ വിവാഹ മോചനം
നടത്തുന്ന
അമേരിക്കയിലുള്ള കാര്യങ്ങൾ പറയുന്നേ.
Men and women.
അത് പുരുഷനും സ്ത്രീയും.
Because they don't think that is serious.
അത് ഗൗരവമുള്ള ഒരു കാര്യമാണെന്ന് അവർ ചിന്തിക്കുന്നില്ല.
That shows that they are having an old covenant standard for marriage.
അത് കാണിക്കുന്നത് അവരുടെ വിവാഹ ജീവിതം കുടുംബ ജീവിതം എന്ന് പറയുന്ന പഴയ നിയമ ഉടമ്പടിയിലുള്ള ഒരു കാര്യമാണ്.
That is not our standard.
എന്നാൽ നമ്മുടെ നിലവാരം അങ്ങനെയല്ല.
The new covenant standard is
പുതിയ നിയമത്തിന്റെ നിലവാരം പുതിയ നിയമത്തെ പുതിയ ഉടമ്പടിയുടെ നിലവാരം
What Jesus taught in Ephesians chapter 5 what the Bible Holy Spirit teaches in Ephesians chapter 5
എഫേസ്യ ലേഖനം 5-ാമത്തെ അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നതാണ് പുതിയ ഉടമ്പടിയിലുള്ള കാര്യം എന്ന് പറയുന്നത്
What does it say
എന്താണ് അത് പറയുന്നത്
How must a husband love his wife
എങ്ങനെയാണ് ഒരു ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കേണ്ടത്
Verse 28
അതിന്റെ 28-ാമത്തെ വാക്യത്തിൽ
ലൈക്ക് ഹിസ് ഓൺ ബോഡി
അതായത് സ്വന്തം ശരീരത്തെ പോലെ തന്നെയാണ് ഭാര്യയെ സ്നേഹിക്കേണ്ടത്
Do you love yourself
നിങ്ങളെ തന്നെ ഇഷ്ടപ്പെടുന്നവരാണോ
It says here in this verse if you love your wife you're loving yourself
നിങ്ങളെ സ്വന്തം ശരീരത്തെ പോലെ സ്നേഹിക്കേണ്ടതാണെന്ന് ഇവിടെ എഴുതിയിരിക്കുന്നു
No, next sentence after that
അതിന്റെ 28
He who loves his wife loves himself
ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെത്താൻ സ്നേഹിക്കുന്നു
one way you love yourself is by loving your wife
നിങ്ങളെ ഭാര്യയെ സ്നേഹിക്കുന്നു നിങ്ങളെ തന്നെ സ്നേഹിക്കുകയാണ്
and it says nobody yet hated his own flesh
അവിടെ പറയുന്നത് ആരും സ്വന്തം ശരീരത്തെ സ്വന്തം ജനത്തെ പകച്ചിട്ടില്ലല്ലോ
that is the new testament standard
അത് പുതിയ നിയമത്തിന്റെ നിലവാരമാണ്
see like the head cares for the body
നമ്മുടെ ശിരസ് ശരീരത്തിന്റെ മറ്റ് അവയവങ്ങളെ ശുശ്രൂഷിക്കുന്നത് പോലെ അത് പുതിയ നിയമത്തിന്റെ ഉടമ്പടിയിലുള്ള ആ നിലപാടാണ് ശരീരവും ശിരസും തമ്മിൽ ഒരു നല്ല സഹകരണമുണ്ട് അവിടെ ഒരു വൈരുദ്ധ്യമോ ഒരു കലഹമോ കാണുന്നില്ല കരങ്ങള് ശിരസിനെ അടിക്കാറില്ല
No, it does not hit the head.
തല അടിക്കാറില്ല
Never. The hand never hits the head.
ആ കരം ഒരിക്കലും തല ഇങ്ങനെ അടിക്കാറില്ല
And the head does not spit in the hand.
ആ തല ഒരിക്കലും കരത്തിൽ തുപ്പി വെക്കാറില്ല
There is no conflict between the head and the body.
അവിടെ ശിരസും ശരീരവും തമ്മിൽ ഒരു വഴക്ക് അവിടെ കാണുന്നില്ല
I'm not asking you whether your marriage is like that.
ഞാന നിങ്ങളുടെ കുടുംബജീവിതം വിവാഹം അങ്ങനെയാണോ എന്നല്ല ഞാൻ പറയുന്നത്.
I know it is not.
അങ്ങനെയല്ലെന്ന് എനിക്കറിയാം.
I'm asking you do you believe it should be like that?
ഞാന ചോദിക്കുന്ന ചോദ്യമാണ് അങ്ങനെയാണോ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ?
Do you believe it should be like that?
അത് അങ്ങനെയാണോ എന്ന് വിശ്വസിക്കുന്നുണ്ടോ?
And do you believe it can be like that?
അങ്ങനെ ആകുവാൻ സാധ്യതയുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ
that if god has commanded something it is possible for your marriage to be like that
ദൈവം ഒരു കാര്യം കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആകുവാനായിട്ട് കഴിയുമല്ലോ
and I want to ask you is that your aim in your marriage to be like that
നിങ്ങളുടെ ലക്ഷ്യം വിവാഹ ജീവിതത്തിൽ നിങ്ങളുടെ ലക്ഷ്യം അങ്ങനെയായി തീരുവാൻ വേണ്ടിയാണോ
paul says in 1 corinthians 9
പൗലോസ് 1 കൊരിന്ത്യർ 9-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞ ഒരു കാര്യം ഞാൻ ഓടുന്നത് ഒരു നിശ്ചയമല്ലാത്തോണോ അല്ല ഞാൻ ചോദിക്കുന്നതാണ് നിങ്ങൾ എങ്ങോട്ടാ ഓടുന്നത് ഒരു ലക്ഷ്യമില്ലാതെയാണോ നിശ്ചയമില്ലാത്തോണ്ടാണോ നിങ്ങൾ ഓടുന്നത്
races whether it's 100 meters or marathon always there is a ഫിനിഷിംഗ് ലൈൻ ടു വിച്ച് വാസ് ദേ റണ്ണിംഗ്.
ഓട്ടക്കളത്തിൽ 100 മീറ്റർ ആയാലും മാരത്തോൺ ആയാലും ഒരു ലക്ഷ്യം ഉണ്ട് ഓടുന്നവർക്ക്.
I want to ask you, in your marriage, what is your finishing line?
നിങ്ങളുടെ കുടുംബ ജീവിതത്തിലെ വിവാഹ ജീവിതത്തിലെ നിങ്ങളുടെ ആ ഫിനിഷിംഗ് അവസാനത്തെ ലൈൻ എവിടെയാണ്?
I am not asking you whether you have reached the finishing line.
നിങ്ങൾ ആ അവസാനത്തെ ആ ലൈനിൽ എത്തിയോ എന്നല്ല ഞാൻ ചോദിക്കുന്നത്.
I am asking whether you are running with an aim.
ഞാൻ ചോദിക്കുന്നത് ആ ലക്ഷ്യത്തിലേക്ക് കണ്ടുകൊണ്ടാണോ നിങ്ങൾ ഓടുന്നത്?
We saw the aim.
നമ്മൾ ഇവിടെ കണ്ടു, ലക്ഷ്യം കണ്ടു.
Like the head and the body.
അത് ശിരസും ശരീരവും പോലെ.
The wife must be to the husband like the body to the head.
ഭാര്യ എങ്ങനെയാണ് ഭർത്താവിനോട് ആയിരിക്കേണ്ട ശരീരം എപ്രകാരം ശിരസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, എങ്ങനെ സഹകരിക്കുന്നു?
Husband must be to the body like the head is to the body. Husband to the wife like the head to the body.
ഭർത്താവ് എങ്ങനെയാണ് സ്ത്രീയോട് ആയിരിക്കേണ്ട ശിരസ് എപ്രകാരം ശരീരത്തിന്റെ അവയവങ്ങളോടായിരിക്കുന്നു അപ്രകാരം ശരീരത്തോടായിരിക്കുന്നു അപ്രകാരം.
Have you ever thought about this verse before today?
നിങ്ങൾ ഇന്ന് ഇവിടെ വരുന്നതിന് മുമ്പായിട്ട് ഈ ഒരു വാക്യത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ?
Sure, you have read this in your Bible.
നിങ്ങൾ പല പ്രാവശ്യം വായിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം.
But that's the trouble. We read and we don't meditate on it.
നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ വായിക്കും എന്നാൽ അതിനെക്കുറിച്ച് നാം ധ്യാനിക്കുകയില്ല.
We don't say that is my goal.
നിങ്ങൾ എന്റെ ലക്ഷ്യം ഇതാണെന്ന് പോലും പറയാറില്ല.
The Bible says let us press on to perfection.
തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത് പൂർണ്ണതയിലേക്ക് പോകുവാനായിട്ട് ആ ലക്ഷ്യത്തിലേക്ക് എത്തണമെന്നാണ്.
None of us have reached that goal.
നമ്മൾ ആ ലക്ഷ്യത്തിൽ നമ്മൾ ആരും തന്നെ എത്തിയിട്ടില്ല.
I haven't reached that goal myself.
ഞാൻ സ്വന്തമായിട്ട് എനിക്ക് ആ ലക്ഷ്യത്തിൽ ഇതുവരെ എത്താൻ പറ്റിയിട്ടില്ല.
But I'll tell you one thing.
പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം.
From the day I started my marriage 50 years ago. Yeah, nearly 50.
ഏതാണ്ട് 50 വർഷങ്ങൾക്ക് മുൻപായിട്ട് എന്റെ വിവാഹ ജീവിതം തുടങ്ങിയ ആ ആദ്യ ദിവസം മുതൽ
സ്റ്റാർട്ടിംഗ് ലൈൻ,
അത് ആരംഭത്തിന്റെ ആ വരെയായിരുന്നു.
I have come a long way towards this finishing line.
ആ അവസാനിക്കുന്ന വരയുടെ അടുക്കൽ എത്തുമാറ ഞാൻ ഒരുപാട് ദൂരം ഞാൻ വീണ്ടും പോകുന്നതിലേക്ക് എത്തുവാനാണ് ഞാൻ
പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഞാൻ ഒരു ലക്ഷ്യമില്ലാതെ വണ്ണമല്ല ഓടുന്നത്.
I'm not here just to go and preach.
ഞാൻ പ്രസംഗിക്കാൻ മാത്രമല്ല വന്നിരിക്കുന്നത്.
I have to live first.
ഞാൻ അതിൽ അപ്രകാരം ജീവിക്കണം.
I cannot live according to what is written in the Bible. I must keep my mouth shut and stop preaching.
ഞാൻ ഈ തിരുവെഴുത്തിൽ പറയുന്ന പോലെ ജീവിക്കുന്നില്ലെങ്കിൽ എന്റെ വായ അടച്ച് ഞാൻ പ്രസംഗം നിർത്തണം.
If I am not even striving towards it.
ഞാൻ അതിലേക്ക് പരിശ്രമിക്കുന്ന പോലും ഇല്ലെങ്കിൽ.
And so I want to ask you all married people.
ഞാൻ അതുകൊണ്ട് വിവാഹ ജീവിതത്തിലേക്ക് വന്നിരിക്കുന്ന കല്യാണം കഴിക്കുന്ന ചോദിക്കുന്നത്.
From the time you came to the starting line of this marriage race.
നിങ്ങളുടെ വിവാഹം കഴിഞ്ഞ ആദ്യ ദിവസം ആ ഓട്ടക്കളത്തിന്റെ ആരംഭ ആ വര മുതല്
Which direction have you been running?
നിങ്ങൾ ഏത് ദിശയിലേക്കാണ് നിങ്ങൾ ഓടുന്നത്?
I'm sorry to say some believers are running in the other direction.
ഞാൻ പറയുന്നതിൽ എന്നോട് ക്ഷമിക്കണമേ, ചില വിശ്വാസികൾ ഇതിനെ നേരെ എതിർ ദിശയിലേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ്.
That means they love their wives less than they did on the day of their marriage.
എന്ന് പറയുന്നത് കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ ഇവിടെ വരെ നോക്കുമ്പോൾ അന്നത്തെ അത്രയും സ്നേഹം ഇന്നില്ല. ഭാര്യയെ കുറച്ചാണ് സ്നേഹിക്കുന്നത്. അവര് അത് എതിർ ദിശയിലേക്ക്
ഓടിക്കൊണ്ടിരിക്കുകയാണ്.
അവര് വിശ്വാസികൾ എന്ന് പറയുന്ന പലരും എന്തുകൊണ്ടാണത്?
One of the main reasons is they don't have good teachers.
ഒരു ഒരു പ്രധാനപ്പെട്ട കാര്യം അവർക്ക് നല്ല ഉപദേഷ്ടാക്കന്മാരില്ല.
If in a school in one class all the children got 0 in mathematics.
ഒരു സ്കൂളിൽ ഒരു ക്ലാസ്സിൽ എല്ലാ കുട്ടികൾക്കും കണക്കില് 0 മാർക്ക് കിട്ടണമെങ്കിൽ.
You won't say all the children are bad. I will say the teacher is bad.
ഞാൻ പറയുന്നത് എല്ലാ കുട്ടികളും മോശമാണെന്നല്ല, അധ്യാപകനാണ് മോശമാണെന്ന് ഞാൻ പറയുന്നത്.
So that is when we see the condition of so many Christian marriages today. I say their pastors are all bad. That is the problem.
പല കുടുംബജീവിതം പല ക്രിസ്ത്യാനികളുടെ കുടുംബജീവിതം തകർന്നു പോകുന്നതിന്റെ കാരണം നമ്മൾ നോക്കുമ്പോൾ അവരുടെ പാസ്റ്റേഴ്സിന്റെ പ്രശ്നമുണ്ട്.
We have seen some really good marriages developing in CFC churches.
ഞാന CFC സഭകളില നല്ല ഒന്നാന്തരമായിട്ട് കുടുംബജീവിതം വളർന്നു വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്.
Even not perfect.
അത് പൂർണ്ണതയുള്ളവരല്ല.
But pressing on to perfection.
പക്ഷേ ആ പൂർണ്ണതയിലേക്ക് ആയുന്നവർ.
Even young couples.
ഇവൻ ചെറുപ്പക്കാരായ ദമ്പതികളെ.
The reason is we teach them God's standard.
നമ്മൾ അതിന് കാരണം എന്ന് പറഞ്ഞ ദൈവത്തിന്റെ നിലവാരം നമ്മൾ അവരെ പഠിപ്പിക്കുന്നതുകൊണ്ട്.
സോ we don't say we'll be happy with old covenant standard of marriage.
നമ്മള് പറയുന്നത് പഴയ നിയമത്തിന്റെ പഴയ ഉടമ്പടിയുടെ നിലവാരമല്ല നമ്മൾ സന്തുഷ്ടരാക്കുന്നത്.
Let me show you some new covenant verses.
ഞാൻ പുതിയ ഉടമ്പടിയിലെ ചില വാക്യങ്ങൾ നിങ്ങളെ കാണിക്കാം.
Philippians
ഫിലിപ്പിയ ലേഖനം
chapter 2
രണ്ടാമത്തെ അധ്യായം.
It says here in verse 14
രണ്ടിന്റെ 14-ാമത്തെ വാക്യം,
Do all things without grumbling or disputing.
എല്ലാ കാര്യങ്ങളും പെറുവർപ്പും വാദവും കൂടാതെ ചെയ്യുവിൻ എന്ന് പറയുന്നു.
So there's a lot of grumbling and disputing in Christian homes.
ക്രിസ്തീയ ഭവനങ്ങളിൽ ഒരുപാട് പെറുവർപ്പും വാദവും ഉണ്ട്.
Arguing and fighting.
വാദിക്കുന്നവരും വഴക്കുണ്ടാക്കുന്നവരും.
Quarreling with each other as husband and wife.
പരസ്പരം വഴക്കുണ്ടാക്കുകയും ചെയ്യുന്നവര്.
My question is, are they even trying to obey this verse?
ഞാന എന്റെ ചോദ്യം ഇതാണ്, ഈ ഒരു വാക്യം അവർ സ്വന്തമായിട്ട് എടുക്കുവാൻ പരിശ്രമിക്കുന്നുണ്ടോ?
I'm not asking if they have reached it.
ഞാന ചോദിക്കുന്നത് ഈ നിലവാരത്തിൽ എത്തിയോ എന്നല്ല ഞാൻ ചോദിക്കുന്നത്.
If you don't aim for something, you'll never reach it.
നിങ്ങൾ ഒരു ലക്ഷ്യം നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ആ ലക്ഷ്യസ്ഥാനത്ത് എത്തുകയില്ല.
But if you aim for it, you will reach it one day.
നിങ്ങൾ ഒരു ലക്ഷ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ ഒരു ദിവസം ആ ലക്ഷ്യസ്ഥാനത്ത് നിങ്ങൾ എത്തും.
You will realize that it is difficult and you'll go to God for help.
നിങ്ങളെ നിങ്ങളുടെ പ്രയാസം നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ അടുക്കലേക്ക് സഹായത്തിനായി ചെല്ലുവാൻ നിങ്ങൾക്ക് കഴിയും.
You know why many people who keep on praying to be filled with the Holy Spirit are never filled with the Holy Spirit?
നിങ്ങൾക്കറിയാമോ, പരിശുദ്ധാത്മാവിൽ നിറയണമേ നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നവർ പലരും പരിശുദ്ധാത്മാവിൽ നിറയപ്പെടുന്നില്ല.
The Lord will say, why do you want to be filled with the Holy Spirit?
അവര് എന്തിനാണ് പരിശുദ്ധാത്മാവിൽ നിറയപ്പെടുന്നതെന്ന് ചോദിച്ചാൽ,
if my son who is at say studying at home says, dad, give me 100 rupees.
എന്റെ മോൻ എന്നോട് പറയുകയാണ്, ഡാഡി, ഒരു സ്കൂളിൽ പഠിക്കുന്ന എന്റെ മോൻ എന്നോട് പറയുകയാണ്, ഡാഡി എനിക്ക് 100 രൂപ തരണമേ.
What will I do?
ഞാൻ എന്താ ചെയ്യുന്നത്?
Why do you want it?
ഞാൻ ചോദിക്കും, എന്തിനാണ് നിനക്ക് ഈ 100 രൂപ?
If he gives me a satisfactory answer, I'll give it to him.
ഒരു തൃപ്തികരമായ ഒരു മറുപടി എനിക്ക് ലഭിക്കുകയാണെങ്കിൽ ഞാൻ 100 രൂപ കൊടുക്കും.
But if he says, no, I just want it.
അവൻ പറയുകയാണല്ല, എനിക്കത് വേണം, എന്റെ ഇഷ്ടം എനിക്കത് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ,
I won't give it to him.
ഞാൻ അത് കൊടുക്കുകയില്ല.
So same way,
അതുപോലെ തന്നെ,
you come to God,
ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ,
give me the fullness of the Holy Spirit.
കർത്താവിന്റെ ആത്മാവിന്റെ നിറവിനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ,
why do you want it?
ദൈവം ചോദിക്കുന്ന ചോദ്യം ഇതാണ്, എന്തുകൊണ്ടാണ് ദൈവാത്മാവിന്റെ നിറവ് നിങ്ങളുടെ ജീവിതങ്ങളിൽ വേണ്ടത്?
I heard different people are filled with the Holy Spirit.
ഞാൻ കേട്ടു പലരും പരിശുദ്ധാത്മാവിൽ നിറയുന്നു ഞാൻ കേട്ടു, അതുകൊണ്ട് എനിക്കും വേണം.
It's like my boy saying many fathers are giving 100 rupees to their children.
എന്റെ മോൻ പറഞ്ഞതുപോലെ പല പിതാക്കന്മാരും അവരുടെ മക്കൾക്ക് 100 രൂപ കാശ് കൊടുക്കുന്നതുപോലെ എനിക്കും വേണം.
No, I am not like those fathers.
ഞാന അങ്ങനെയുള്ള അപ്പന്മാരെ പോലെയല്ല.
Even you as a father, you will ask your little child, why do you want that money?
നിങ്ങൾ അപ്പനാണെങ്കിൽ നിങ്ങളുടെ മോനോട് ചോദിക്കണം, മോനെ എന്തിനാണ് നിനക്ക് ആ പൈസ?
So the Lord asks you, why you want to be filled with the Holy Spirit?
ദൈവം ചോദിക്കുന്നത്, കർത്താവ് ചോദിക്കുന്നത്, എന്തുകൊണ്ടാണ് പാറ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിൽ നിറയപ്പെടുന്നത്?
You are asking for the greatest gift that heaven can give.
നിങ്ങൾ ചോദിക്കുന്നത് സ്വർഗത്തിലെ ഏറ്റവും വലിയൊരു ദാനമാണ് തരുവാൻ.
Lord, give me 10 crores of rupees.
കർത്താവെ, എനിക്കൊരു 10 കോടി രൂപ തരണമെന്ന് പറഞ്ഞു.
It's like asking for the fullness of the Holy Spirit.
ഞങ്ങള് പരിശുദ്ധാത്മാ നിറവിനാണോ?
The Lord has every right to ask you, why do you want it?
ദൈവത്തിന് ഈ ഒരു ചോദ്യം ചോദിക്കാൻ എല്ലാ അവകാശവുമുണ്ട്, എന്തുകൊണ്ടാണ് എന്നൊരു കാര്യം.
If you're working in a company and you go to the boss and say, I want 100,000 rupees.
നിങ്ങൾ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ അതിന്റെ മുതലാളിയോട് ചെന്ന് പറയുകയാണ്, സാറ് എനിക്ക് 100,000 രൂപ വേണമെന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും ആ കമ്പനിയുടെ ഉടമസ്ഥൻ ചോദിക്കും, നിങ്ങൾ എന്തിനാണ്
100,000 രൂപ?
നമ്മൾ തിരിച്ചറിയുന്നില്ല, ദൈവസ്ഥാനത്തിൽ നമ്മൾ കടന്നുപോയിട്ട് ദൈവാത്മാവിന്റെ നിറവിന് ചോദിക്കുമ്പോൾ ദൈവത്തെ ഈ ഒരു കാര്യം നമ്മളോട് ചോദിക്കുവാനുണ്ട്, എന്തിനാണ് എന്നൊരു കാര്യം നമ്മൾ തിരിച്ചറിയുന്നില്ല. നമ്മൾ ഒരു പക്ഷേ ഇങ്ങനെ ഉത്തരം കൊടുക്കുകയാണെങ്കിൽ,
Lord, I want to do everything in my life without grumbling and complaining.
കർത്താവേ, എന്റെ ജീവിതത്തിൽ പെറുവിർപ്പും വാദവും അല്ലാതെ എല്ലാ കാര്യങ്ങളും ചെയ്യുവാനായിട്ട്,
I want to rejoice always like it says in Philippians
4. ഫിലിപ്പിയർ 4-ാമത്തെ അധ്യായം 4-ൽ പറയുന്നത്, എപ്പോഴും കർത്താവിൽ സന്തോഷിക്കുവാൻ.
I want to be anxious for nothing like it says in Philippians 4:6.
ഫിലിപ്പിയർ 4-ാമത്തെ അധ്യായം 6-ാം വാക്യത്തിൽ കാണുന്നത് പോലെ, ഒന്നിനെക്കുറിച്ചും ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടാതിരിക്കാനൊക്കെ.
I want to give up all anger in my life according to Ephesians 4:31.
എഫേസ് ലേഖനം 4-ാമത്തെ അധ്യായം 31-ൽ ഒരിക്കലും കോപിക്കാതിരിക്കുന്നതിനു വേണ്ടി.
I want to be filled with the Holy Spirit so that I will never raise my voice against my wife 365 days of the year.
ഒരു ശബ്ദം പോലും ഉയർത്താതെ ഇരിക്കുവാൻ പ്രശസ്താണ് അതുപോലെ എനിക്ക്
വേണ്ടത്.
ഒരു ശബ്ദം പോലും ഉയർത്താതെ ഇരിക്കുവാൻ എനിക്ക് പ്രശസ്താണ് അതുപോലെ എനിക്ക്
വേണ്ടത്.
എന്റെ മനസ്സിൽ കടന്നു വരുന്ന വലിയ ചിന്തകളിൽ നിന്ന് പോകാനായി എനിക്ക് അതുപോലെ
വേണം. Do you think the Lord say, no, I won't give you the fullness?
നിങ്ങൾ കരുതുന്നുണ്ടോ അങ്ങനെ നിങ്ങൾ പറയുകയാണെങ്കിൽ കർത്താവ് അറിയില്ല ആത്മാവിന്റെ നിറവ് ഞാൻ
തരികയും
അത് അസാധ്യമാണ്. ദൈവം നിങ്ങൾക്ക് ആ കാര്യത്തിൽ പരിശുദ്ധാത്മാവിന് നിറവിനെ തന്നിരിക്കും.
People who are praying for the fullness of spirit are not praying that they'll have a better marriage thereby.
പല ആളുകളും പരിശുദ്ധാത്മാവിനെ നിറവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവര് നല്ലൊരു കുടുംബജീവിതം നല്ലൊരു വിവാഹജീവിതം വേണമെന്ന്
പ്രാർത്ഥിക്കാം.
കർത്താവ് എന്റെ കുഞ്ഞുങ്ങളെ എന്റെ കുട്ടികളെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ട് വരുന്നതിന് വേണ്ടിയാണ്.
No wonder they get nothing.
അതുകൊണ്ടാണ് ഒരു അതിശയമില്ല അവർക്കൊന്നും കിട്ടുന്നില്ല.
And you will in 100 years you won't get anything.
നിങ്ങൾ 100 വർഷം അങ്ങനെ പ്രാർത്ഥിച്ചാലും നിങ്ങൾക്കൊന്നും കിട്ടുകയില്ല.
So next time you go and ask God to fill you with the Holy Spirit.
അടുത്ത പ്രാവശ്യം പരിശുദ്ധാത്മാവിന്റെ നിറവിനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ
tell him why.
എന്തുകൊണ്ടാണെന്ന് കൂടി കർത്താവിനോട് പറയണം.
You say, Lord, that Pentecostal man said his body shook, I also wanted to shake.
Pentecostal pastor പ്രാർത്ഥിക്കുമ്പോൾ ശരീരം കുലുങ്ങുന്നു അതുപോലെ എനിക്കും അങ്ങനെ വേണം.
The Lord will say to you, I am not going to give it to you.
കർത്താവ് പറയുന്നു ഞാൻ നിങ്ങൾക്ക് അങ്ങനെ ഒരു കാര്യം തരികയില്ല.
But you go to that Pentecostal church, the pastor will make you shake. He'll do that for you.
നിങ്ങൾ അങ്ങനെ ശരീരം കുലുക്കണമെങ്കിൽ നിങ്ങൾ പോവാ അടുത്തുള്ള പെന്തിക്കോസ് സഭയിൽ പോവാ നിങ്ങൾ അങ്ങനെ ചെയ്യാം.
Because that's all you want. You want some shaking in your body.
നിങ്ങളുടെ ശരീരത്തിൽ ചില കുലുക്കമാണോ ആവശ്യമെങ്കിൽ നിങ്ങൾ അതിനുള്ള അടുത്തുള്ള പെന്തിക്കോസ് സഭയിൽ പോവാ.
You want to speak in tongues?
നിങ്ങൾക്ക് അന്യഭാഷയിൽ സംസാരിക്കുന്നതിനു വേണ്ടിയാണ്?
You know that Muslims and Buddhists also speak in tongues?
നിങ്ങൾക്കറിയാമോ നിങ്ങൾക്കറിയാമോ മുസ്ലിങ്ങളും ബുദ്ധമതക്കാരും മറുഭാഷയിൽ സംസാരിക്കുന്നു. Yes, അതെ.
I've heard speaking in tongues by a demon. When the demon is cast out, that person stops speaking in tongues.
ഞാൻ കേട്ടു ഒരു പിശാച് ഒരു ഭൂതം അന്യഭാഷയിൽ സംസാരിക്കുന്നത് ആ ഭൂതം പുറത്തു പോയപ്പോൾ നിന്നു.
So these things can all deceive you.
ഇതൊക്കെ ഒരു വഞ്ചനയാണ്.
There is the real and there is the counterfeit.
ഒരു ഒരു സത്യമുണ്ട് യാഥാർത്ഥ്യമുണ്ട് അതോടൊപ്പം തന്നെ വ്യാജവുമുണ്ട്.
There is real tongues. There is a real speaking tongue.
ശരിയായിട്ടും അനിഭാഷയുണ്ട്.
But because it is so valuable, there is a counterfeit also.
ഒരുപാട് അതിനെ വിലയുണ്ട് അതോടൊപ്പം തന്നെ വ്യാജവുമുണ്ട്.
So what I say is,
ഞാൻ എന്താ പറയാൻ ആഗ്രഹിക്കുന്നത്?
Think of your marriage and your children and say, Lord, I want to be filled with the Holy Spirit for that.
കർത്താവോട് പറയുക, കർത്താവേ എന്റെ കുടുംബജീവിതം എന്റെ വിവാഹ ജീവിതം എന്റെ കുഞ്ഞുങ്ങൾ ആ കാര്യത്തിലാണ് എനിക്ക് പരിശുദ്ധാത്മാവിന്റെ നിറവിനെ വേണം.
Now, why do I say that?
ഞാൻ എന്തുകൊണ്ട് ഇത് പറയുന്നത്?
There is only one place in the whole New Testament where there is a command saying, be filled with the Holy Spirit.
പുതിയ നിയമത്തില് ഒറ്റ ഒരിടത്ത് മാത്രമേ ഉള്ളൂ ആത്മാവിൽ നിറയപ്പെടുക എന്ന്
പറയുന്നത്.
അതൊരു കൽപ്പനയാണ്.
You search the New Testament.
നിങ്ങൾ പുതിയ നിയമത്തിൽ നിങ്ങൾ പരിശോധിച്ച് നോക്കി.
There is only one place.
ഒറ്റ ഒരു സ്ഥലത്ത് മാത്രമേ ഉള്ളൂ.
Where there is a command, there are many instances of history where somebody was filled with the Holy Spirit.
തിരുവെഴുത്തില് പല ഭാഗങ്ങളിൽ പരിശുദ്ധാത്മാവിൽ നിറയപ്പെടുന്ന അനുഭവങ്ങൾ ഉദാഹരണങ്ങളുണ്ട്. എന്നാൽ ഒരിടത്ത് മാത്രമാണ് ഒരു കൽപ്പനയായിട്ട് ആത്മാവിൽ നിറയപ്പെടുക എന്ന് പറയുന്നത്.
As a command to Christians.
ക്രിസ്ത്യാനികൾക്കുള്ള ഒരു കൽപ്പനയായിട്ട്
be filled with the Spirit.
പരിശുദ്ധാത്മാവിൽ നിറയപ്പെടുക.
Only one place in the whole Bible.
തിരുവെഴുത്തിലെ ബൈബിൾ ആഗമന മറ്റൊരു സ്ഥലത്ത് മാത്രം.
That is in Ephesians 5 verse 18.
അത് എഫീസ് ലേഖനം 5 18
Now I want you to see something here.
ഞാൻ ഈ കാര്യങ്ങളെ കാണിക്കാൻ ആഗ്രഹിക്കുന്നു.
Why should you be filled with the Holy Spirit?
എന്തുകൊണ്ടാണ് ആത്മാവിൽ നിറയപ്പെടേണ്ടത്?
Ephesians 5:18.
5:18.
So that you can sing and make melody your heart to the Lord, verse 19.
അതിന്റെ 19-ാമത്തെ വാക്യം സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയഗീതങ്ങളാലും.
So that you can always give thanks, verse 20, for everything in the name of Jesus.
നിങ്ങളുടെ ഹൃദയത്തിലെ കർത്താവിനെ പാടിയും കീർത്തനം ദൈവത്തിന് എപ്പോഴും സ്തോത്രം ചെയ്യുവാൻ പറ്റുമല്ലോ.
And so that you wives, verse 22, can be subject to your husband.
അതിനുശേഷമാണ് 22-ാമത്തെ വാക്യം പറഞ്ഞ ഭാര്യമാരെ കർത്താവിനെന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവിൻ.
And so that the husbands, verse 25, can love their wives like Christ loved the church.
25-ാമത്തെ വാക്യത്തിൽ ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ.
And so that the husbands, verse 28, can love their wives like their own body.
അതുകൊണ്ട് ഭർത്താക്കന്മാരും നിങ്ങളുടെ ഭാര്യമാരെ സ്വന്തം ശരീരങ്ങളെ പോലെ സ്നേഹിക്കേണ്ടതാകുന്നു.
And chapter 6 verse 4, so that the fathers can bring up their children in the discipline and instruction of the Lord.
അങ്ങനെയാണെങ്കിൽ പിതാക്കന്മാർക്ക് അവരുടെ മക്കൾ കോപിക്കാതെ കർത്താവിന്റെ ബാല്യശിക്ഷയിലും പത്യോപദേശത്തിലും അവരെ പോറ്റി വളർത്തിക്കൊണ്ടു വരുവാൻ കഴിയുമല്ലോ.
This is why it says be filled with the Holy Spirit.
ഇതുകൊണ്ടാണ് നമ്മൾ ആദ്യം കണ്ട ആത്മാവിൽ നിറയപ്പെടേണ്ട ആവശ്യകതയെക്കുറിച്ച് തിരുവെഴുത്തുമായി പഠിപ്പിക്കുന്നത്.
I'm not talking here about speaking in tongues and casting out demons and miracles.
ഇവിടെ അന്യഭാഷയിൽ സംസാരിക്കുന്ന കാര്യങ്ങളോ ഭൂതത്തെ പുറത്താക്കുന്നതോ അത്ഭുതങ്ങൾ ചെയ്യുന്ന കാര്യമല്ല പറയുന്നത്.
We believe in all that and we have experienced all that also.
അതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണ്, നമ്മൾ അനുഭവിക്കുന്നത് തന്നെയാണ്.
But here it is saying be filled with the Spirit so that you can live properly in your home.
ഇവിടെ പറയുന്നത് വീട്ടിൽ നേരാവണ്ണം ജീവിക്കേണ്ടതിനായിട്ട് ആത്മാവിൽ നിറയപ്പെടുക.
Have you seen that?
നിങ്ങൾ അത് കണ്ടിട്ടുണ്ടോ?
That teaches us another thing also.
അത് മറ്റൊരു കാര്യം കൂടി നമ്മെ പഠിപ്പിക്കുന്നു.
Like I told you,
ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ എന്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവിൽ നിറയപ്പെടേണ്ടതെന്നൊരു ചോദ്യത്തിന് ഞാൻ ഈ കാര്യത്തിനായിട്ട്
I want to always give thanks for everything in Jesus' name.
Karthave, njana ellaippolum ellathinu vendi stotram cheyvanayi.
Lord, because as a wife I want to be subject to my husband like the church is to Christ.
Karthave, njan ende bharthavine engeneyana aa sabha Christuvine keezhpeduthathu pole angane thanne njan keezhpettirikkuvanayi.
Lord, I'm always rebelling, fighting, quarreling with my husband. I want to be subject to him.
Karthave, njan oru vaado valkonnu undakkan aagrahikkunnilla. Ende bharthavu endanu parayunnathu? കീഴ്പ്പെട്ടിരിക്കുവാൻ പരിശുദ്ധാത്മാ നിറവ് എനിക്ക്
വേണം.
അങ്ങനെ പരിശുദ്ധാത്മ നിറ ആവശ്യപ്പെടുന്നു.
Oh, you say as a husband, Lord, I don't care for my wife like my own body. I just treat her like somebody else.
കർത്താവെ, ഞാൻ എന്റെ സ്വന്തം ശരീരത്തെ പോലെ അല്ല എന്റെ ഭാര്യയെ ഞാൻ നോക്കുന്നത്.
Now on I want to be treat her like my own body.
ഞാൻ എന്നാൽ ഇന്നു മുതൽ കർത്താവെ ഞാൻ എപ്രകാരമാണ് എന്റെ സ്വന്തം ശരീരം നോക്കുന്നത് അതുപോലെ തന്നെ എന്റെ ഭാര്യ നോക്കാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി പരിശുദ്ധാത്മാവിനെ നിറയ്ക്കണം.
Lord, I'm sorry my children are wayward. I'm not bringing them up in the discipline and instruction of the Lord.
എന്റെ കുഞ്ഞുങ്ങൾ വഴിതെറ്റി പോകുന്നുണ്ട് കർത്താവെ, അവരെ ബാലശിക്ഷയിലും പത്യോപദേശത്തിലും വളർത്തിക്കൊണ്ടുവരുവാനായിട്ട് ആത്മാവിന്റെ നിറവിനെ എനിക്ക് വേണം കർത്താവേ.
You think God, and you can quote the verse also, Lord, here it says that.
നിങ്ങളെ പ്രാർത്ഥിക്കുമ്പോൾ പറയാം കർത്താവേ, ഈ വാക്യങ്ങൾ ഉദ്ധരിച്ചോ നിങ്ങൾക്ക് പറയാം കർത്താവേ, ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്.
You know, you read the prayers of Nehemiah, Daniel and all, they quoted scripture. Lord, you said this, now do it.
പഴയ നിയമത്തിലെ നെഹെമ്യാവിന്റെയും എസ്രായുടെയൊക്കെ പ്രാർത്ഥനകൾ നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ അവർ തിരുവെഴുത്ത് ഉദ്ധരിച്ചുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ പറയാം, കർത്താവെ നിന്റെ വചനം അത് പറയുന്നു, അതുകൊണ്ട് ഞാൻ ഉദ്ധരിക്കുന്നു,
പ്രാർത്ഥിക്കുന്നു.
കർത്താവെ അതിനുവേണ്ടിയാണല്ലോ ആത്മാവിൽ ഞാൻ നിറയപ്പെടേണ്ടത്. കർത്താവെ നിന്റെ ആത്മാവിൽ എന്നെ നിറയ്ക്കണമേ.
You think God will say no, I won't give that.
നിങ്ങള് കരുതുന്നുണ്ട് കർത്താവ് പറയും ഇല്ലില്ല, ഞാൻ നിങ്ങൾക്ക് ആത്മാവിനെ തരികയില്ല.
Of course he'll give it to you.
അതിനില്ല.
If you ask, he will give.
നിങ്ങളെ ചോദിക്കുന്നുവെങ്കിൽ കർത്താവ് തരും.
If you really acknowledge your needs,
നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ അത് സമ്മതിച്ചുകൊണ്ട് ദൈവമുമ്പാക്കി കടന്നു വരുമ്പോൾ കർത്താവ് അത് തരും.
You know, in the way Jesus lived, he has been an example for us.
നിങ്ങൾക്കറിയാമോ കർത്താവിന്റെ ജീവിതം നമുക്ക് ഒരു മാതൃകയാണല്ലോ.
If you ask the average Christian, where do you want to imitate Jesus?
ഒരു ശരാശരി ക്രിസ്ത്യാനിയോട് നിങ്ങൾക്ക് ഏത് കാര്യത്തിലാണ് കർത്താവിനെ പിന്തുടരുവാൻ ആഗ്രഹിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ,
many people say I want to heal the sick.
ഞാൻ പറയുന്നു, പല ആളുകളും പറയാൻ പോകുന്നത് കർത്താവ് രോഗികളെ സൗഖ്യമാക്കി ആ ഒരു കാര്യം
I want to preach powerfully like him.
കർത്താവിനെ പോലെ വളരെ ശക്തമായിട്ട് ദൈവവചനം പ്രസംഗിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
But remember, he did all that after 30 years of living at home.
നിങ്ങൾ ശ്രദ്ധിച്ചോണേ, ഏതാണ്ട് 30 വർഷം തന്നെ വീട്ടിൽ കർത്താവ് അവിടെ ആയിരുന്നതിന് ശേഷമാണ് ഒടുവിലത്തെ 3.5 വർഷക്കാലം പുറത്തു വന്നത്.
30 years he lived a godly life at home, then God sent him for 3.5 years of ministry.
തന്റെ ഭവനത്തില് ദൈവത്തിന്റെ നിർദ്ദപ്രകാരം ദൈവികമായിട്ട് 30 വർഷക്കാലം അവിടെ താമസിച്ചതിന് ശേഷമാണ് അവസാനമായിട്ടുള്ള 3.5 വർഷം കർത്താവ് ഈ പ്രവൃത്തികൾ ചെയ്യാൻ പുറത്തു വന്നത്.
What did the Lord say after watching Jesus for 30 years at home?
കർത്താവിനെ സ്വർഗത്തിലെ പിതാവ് 30 വർഷക്കാലം ആ ഭവനത്തിൽ തന്നെ എങ്ങനെയാണ് ജീവിച്ചത് കണ്ടിട്ട് എന്താണ് പിതാവ് പറഞ്ഞത്?
Baptism.
അത് അവന്റെ സ്നാനത്തില്
This is my beloved son in whom I am well pleased.
ഇവനെ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു.
Well pleased with what?
ഏത് കാര്യത്തിലാണ് പ്രസാദിച്ചത്?
Well pleased with the way he lived in his home for 30 years.
എങ്ങനെയാണ് എപ്രകാരമാണ് തന്റെ ഭവനത്തില് താൻ 30 വർഷക്കാലം താമസിച്ചത്? ആ താമസിച്ച ജീവിതത്തെ നോക്കിയിട്ടാണ് ദൈവം പറഞ്ഞത് ആ ജീവിതത്തെ പ്രസാദിച്ചിരിക്കുന്നു.
അതിനുശേഷമാണ്
കർത്താവിനെ ആത്മാവിനാൽ നിറച്ചിട്ട് ശക്തമായിട്ട് പിന്നീട് പ്രസംഗിക്കാനായിട്ട് ഇറങ്ങിയത്. യേശുവിന് പോലും
He had to be faithful at home first.
യേശു തന്റെ സ്വന്തം ഭവനത്തിൽ വിശ്വസ്തനായിരുന്നു.
But today,
ഇന്ന്
we have so many people who are not at all faithful in their home.
ഇന്ന് പല ആളുകളും അവരുടെ സ്വന്തം ഭവനങ്ങളിൽ വിശ്വസ്തരല്ല.
They want to go and serve the Lord and be anointed.
അവർക്ക് കർത്താവിനെ ശുശ്രൂഷിക്കുവാനും കർത്താവിന്റെ അഭിഷേകവും അവർക്ക് വേണം.
And so the devil fools them with some false gift.
അതുകൊണ്ടാണ് പിശാച് പലരെയും വ്യാജമായ വരങ്ങൾ കൊടുത്ത് വഞ്ചിക്കുന്നത്.
Dear brothers and sisters,
priya sahodari sahodarmare,
follow Jesus.
യേശുവിനെ അനുഗമിക്കുവാൻ.
He was faithful at home for 30 years.
30 വർഷം തന്റെ സ്വന്തം ഭവനത്തിൽ കർത്താവ് വിശ്വസ്തനായിരുന്നു.
I remember when I read that once, this is my beloved son in whom I am well pleased.
ഞാൻ ഓർക്കുന്നു ആ വാക്ക് ഞാൻ വായിച്ചപ്പോൾ, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്ന വാക്യം വായിച്ചപ്പോൾ.
I said, Father in heaven, will you say about me, This is my beloved son in whom I am well pleased.
ഞാന് ഇങ്ങനെ ഓർത്തുപോയി, പിതാവേ, നിനക്ക് എന്റെ ജീവിതത്തിൽ നോക്കിയിട്ട് അങ്ങനെ പറയുവാൻ കഴിയുമോ, എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു.
The Lord said, if you are faithful at home,
കർത്താവിനോട്
everything, I will say that about you.
കർത്താവിനോട് പറഞ്ഞു, നിന്റെ വീട്ടിൽ നീ ഇങ്ങനെ വിശ്വസ്തനായിരിക്കുകയാണെങ്കിൽ, നിന്നെ ഏൽപ്പിച്ച കാര്യങ്ങളിൽ നീ വിശ്വസ്തനാണെങ്കിൽ എനിക്കും ഇത് തന്നെ നിന്നോട് പറയാനുണ്ട്, പ്രിയപുത്രൻ, നിന്നെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. എങ്ങനെയാണ് നിന്റെ വീട്ടിൽ നിന്റെ ഭാര്യയോടൊപ്പം നീ ജീവിക്കുന്നത്? എങ്ങനെയാണ് നിന്റെ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ട് വരുന്നത്?
ഇറ്റ് ഈസ് നോട്ട് ആഫ്റ്റർ ഹി കാസ്റ്റ് ഔട്ട് ഡീമൺസ് ദാറ്റ് ദി ഫാദർ സെഡ് ദാറ്റ്
ഭൂതത്തെ പുറത്താക്കിയതിന് ശേഷമല്ല പിതാവ് പറഞ്ഞത്, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ പ്രസാദിച്ചിരിക്കുന്നു.
സോ മെനി പീപ്പിൾ ഗ്ലോറി ഇൻ ദി ഫാക്ട് ഐ ബിലോങ് ടു സിഎഫ്സി.
പല ആളുകളും പുകഴുന്നത് ഞാൻ സിഎഫ്സിയിലാണ് എന്ന് പറയുന്നതിലാണ്.
ത്രൂ ദി ഇയേഴ്സ് സിഎഫ്സി ഹാസ് ബിൽറ്റ് അപ്പ് എ നെയിം, എ ഗോഡ്ലി നെയിം ഫോർ ഇറ്റ്സെൽഫ്.
വർഷങ്ങളുടെ ആ കാലഘട്ടത്തിൽ സിഎഫ്സി സഭയ്ക്ക് ദൈവം ഒരു പേര് തന്നു.
There are brothers and sisters who are not living godly lives.
എന്നാൽ സിഎഫ്സി സഭയിൽ തന്നെ സഹോദരന്മാരും സഹോദരിമാരും ദൈവികമായ വഴിയിൽ നടക്കുന്നവരല്ല.
Who are proud.
അവര് നിഗളികളായിട്ട്
മാറി. Impure.
അവര് അശുദ്ധമായിട്ട് ജീവിക്കുന്നവര്.
They want to glory. I belong to CFC.
അവര് സിഎഫ്സി സഭയിലാകുന്നു എന്ന് പറയുന്നതില് പുകഴുന്നവരാണ്.
That is a dishonor to the Lord's name.
അത് ദൈവത്തിന്റെ നാമം ദുഷിക്കപ്പെടുന്നതാണല്ലോ.
Ask yourself whether you're following Jesus, not whether you belong to CFC.
നിങ്ങളോട് തന്നെ ചോദിക്കുന്ന ചോദ്യം, നിങ്ങളെ കർത്താവിനെ അനുഗമിക്കുന്നവരാണോ അതോ സിഎഫ്സിയിലായിരിക്കുന്നതാണോ?
There are people who glory. I've been in CFC so many years.
ചില ആളുകൾ പുകഴാറുണ്ട്, ഞാൻ സിഎഫ്സി സഭയിൽ വർഷങ്ങളായിട്ട് സിഎഫ്സി സഭയിൽ ഇരിക്കുന്നു.
Then you should be ashamed of yourself that you're living like this after so many years.
നിങ്ങൾ ഇത്രയും വർഷം നിങ്ങളെ സിഎഫ്സി സഭയിലായിട്ടും തിരുവഴുത്തിന്റെ നിലവാരത്തിൽ വരുന്നില്ലെങ്കിൽ നിങ്ങൾ
ലജ്ജിക്കുന്നവരായിരിക്കും.
കഴിഞ്ഞ വർഷം സഭയിൽ വന്ന സഹോദരൻ നിങ്ങളെക്കാൾ എത്രയോ ഭേദമാണ്.
സോ ഡോണ്ട് ഗ്ലോറി ഇൻ സീനിയോറിറ്റി.
നിങ്ങൾ സിഎഫ്സി സഭയിലായിരിക്കുന്നതുകൊണ്ട് നിങ്ങൾ അതിൽ പുകഴല്ലേ?
വി ഹാവ് എ ട്രമെൻഡസ് റെസ്പോൺസിബിലിറ്റി ടു ഷോ അവർ ഹോം ആസ് എൻ എക്സാമ്പിൾ.
നമ്മുടെ വീട്, നമ്മുടെ ഭവനം ഒരു വലിയ മാതൃകയായിട്ട് കാണിക്കേണ്ട ഒരു ഭാരിച്ച ഉത്തരവാദിത്തം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്.
You know, the first book in the Bible was the book of Job.
നിങ്ങൾക്കറിയാമോ ബൈബിളിലെ ആദ്യത്തെ പുസ്തകം യോബിന്റെ പുസ്തകമായിരുന്നു എന്ന്?
Not Genesis.
ഉൽപ്പത്തി അല്ല.
Genesis comes first because it describes the creation of the heaven and the earth.
സൃഷ്ടിയുടെ കാര്യത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് ഉൽപ്പത്തി ആദ്യത്തിൽ ആദ്യത്തെ ആളുകൾ ബൈബിൾ കാണുന്നത്.
And Job comes in the middle because it is put with the poetic books of Psalms, Proverbs, Song of Solomon, etc.
ഈ കവിതാ സമാഹാരത്തിൽ കിടക്കുന്നതുകൊണ്ടാണ് യോബിന്റെ പുസ്തകം ഏതാണ്ട് മധ്യഭാഗത്തായിട്ട് കടന്നു വരുന്ന ആ കവിതകളുടെ കൂട്ടത്തിൽ.
Moses wrote Genesis.
മോശയാണ് ഉൽപ്പത്തി പുസ്തകം എഴുതിയത്. ആദ്യത്തെ അഞ്ച് പുസ്തകങ്ങളും മോശയാണ് എഴുതിയത്.
ജോബ് ലിവ്ഡ് 500 ഇയേഴ്സ് ബിഫോർ മോസസ്.
മോശയ്ക്ക് ഏതാണ്ട് 500 വർഷം മുമ്പാണ് യോബ് ജീവിച്ചിരുന്നത്.
ആൻഡ് ദേർഫോർ വി നോ ദാറ്റ് വാസ് ദ ഫസ്റ്റ് ബുക്ക് ഓഫ് ദ ബൈബിൾ.
അതുകൊണ്ട് നമുക്കറിയാം യോബിന്റെ പുസ്തകമാണ് തിരുവെഴുത്തിലെ ആദ്യത്തെ പുസ്തകം.
സോ ഔട്ട് ഓഫ് വെൻ ഗോഡ് വാണ്ടഡ് ടു റൈറ്റ് 66 ബുക്ക്സ് ഫോർ മാൻ,
ദൈവം മനുഷ്യനു വേണ്ടി 66 പുസ്തകം എഴുതാൻ തീരുമാനിച്ചപ്പോൾ,
what is the first book he wrote?
ഏതാണ് ആദ്യത്തെ പുസ്തകം എഴുതിയത് മനുഷ്യനു വേണ്ടി?
Very interesting to read that.
അത് വായിക്കുന്ന വളരെ താല്പര്യമായിരിക്കും.
God said, I want to write 66 books for man to read.
മനുഷ്യനു വായിക്കാൻ വേണ്ടി ഞാൻ 66 പുസ്തകം എഴുതുന്നു.
What will be the subject of the first book?
പുസ്തകത്തിന്റെ ആദ്യത്തെ പുസ്തകത്തിന്റെ വിഷയം എന്തായിരിക്കണം?
Creation of heaven and earth? No.
സ്വർഗ്ഗത്തെയും ഭൂമിയുടെയും ഉൽപ്പത്തിയെക്കുറിച്ചാണോ? അല്ല.
Man falling into sin? No.
മനുഷ്യൻ പാപത്തിൽ വീഴുന്നതാണോ? അല്ല.
That can wait another 500 years.
അത് 500 വർഷം അവിടെ നിൽക്കട്ടെ.
I'll write that afterwards.
അത് പിന്നീട് എഴുതിക്കൊള്ളാം.
Moses.
പിന്നീട് മോശ വരട്ടെ.
But right now I want to write a book about a godly man who had a godly home.
ഞാൻ ഇപ്പോൾ എഴുതാൻ ആഗ്രഹിക്കുന്നത് ദൈവികമായ ഭവനം, ദൈവികമായിട്ട് നടന്നൊരു വ്യക്തിയെ കുറിച്ചാണ്.
Who even though he had a difficult wife, he still ran a God.
പ്രയാസമുള്ളൊരു ഭാര്യ ഉണ്ടപ്പോൾ തന്നെ ദൈവികമായ വഴിയിൽ നടന്നൊരു മനുഷ്യനെ കുറിച്ച് എഴുതാൻ ആഗ്രഹിക്കുന്നു.
And even though he had so many preachers criticizing him, he still lived a godly life.
തന്നെ വിമർശിക്കുന്ന ഒരുപാട് പ്രാസംഗികർ ഉള്ളപ്പോൾ തന്നെ ഭക്തനായ ദൈവവഴിയിൽ നടന്നൊരു മനുഷ്യനെ കുറിച്ച്.
Even though the devil attacked him, he still lived a godly life.
പിശാച് തന്നെ നിരുപാധികമായിട്ട് ആക്രമിച്ചപ്പോഴും ദൈവത്തിൽ തന്നെ ദൈവിക വഴിയിൽ നടന്നവന്.
How did he bring up his children? Was it, did he have only one or two children?
ഒന്നോ രണ്ടോ കുട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ. എങ്ങനെയാണ് കുട്ടികളെ വളർത്തിക്കൊണ്ട് വന്നത്?
10 children.
10 കുട്ടികള്.
And you know what he did for those 10 children?
ഈ 10 മക്കൾക്കായിട്ട് എന്താ ചെയ്തെന്ന് അറിയാമോ?
See the book of Job.
യോബിന്റെ പുസ്തകത്തിലേക്ക് നമുക്ക് വരാം.
And by the way, Job was a very rich man.
നിങ്ങള ഓർത്തോണേ, യോബ് വളരെ ധനികനായിരുന്നു.
Those days a man's wealth was not counted in terms of gold and silver and cash.
അക്കാലങ്ങളിൽ സ്വർണ്ണവും പണവും അല്ലായിരുന്നു മനുഷ്യന്റെ ധനത്തെ വെളിപ്പെടുത്തിയിരുന്നത്.
Possessions were how many animals they had.
അവനെ ധനികനും തിരിച്ചറിയുന്നത് എത്ര മൃഗസമ്പത്തിലായിരുന്നു.
And it says in verse 3 about all that he owned and he was the richest man. Meaning is he was the richest man.
അവനെ സ്വന്തമായിട്ടുണ്ടായിരുന്ന കാര്യങ്ങളെ കുറിച്ച് അവനെ കൈവശമാക്കി 3-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ടായിരുന്നു. അവന് 7,000 ആടും 3,000 ഒട്ടകവും 500 കാളയും 500 പെൺകഴുതയുമായ മൃഗസമ്പത്തും
many servants.
ഏറ്റവും വളരെ ദാസജനം ഉണ്ടായിരുന്നു.
And he was the greatest man of the east.
അങ്ങനെ അവൻ സകല മഹാനായിരുന്നു.
Now some people think if you are rich you cannot be spiritual.
ചില ആളുകൾ ചിന്തിക്കാറുണ്ടായിരുന്നു, ധനവാനാണെങ്കിൽ ആത്മീയനാകുവാൻ പറ്റുകയില്ല.
Only if you are poor you can be spiritual.
നിങ്ങൾ ദരിദ്രനായ ഒരു വ്യക്തിയാണെങ്കിൽ മാത്രമേ ആത്മീയനാവുകയുള്ളൂ എന്ന്.
The first book in the Bible says that is a lie.
തിരുവെഴുത്തിലെ ആദ്യ പുസ്തകം ഐ പറയുന്ന കാര്യം കള്ളത്രമാണെന്ന് പറയുന്നുണ്ട്.
Job was very rich, he was spiritual.
യോബ് ധനികനായിരുന്നു, അതോടൊപ്പം തന്നെ ആത്മീയനുമായിരുന്നു.
Jesus was the poorest man who walked this earth, he was very spiritual.
ഈ ഭൂമിയിൽ നടന്ന മനുഷ്യരിൽ ഏറ്റവും ദരിദ്രനായ യേശു കർത്താവ് എന്നാൽ ഏറ്റവും ആത്മീയനുമായിരുന്നു.
Even when he wanted to see a coin whose head is on the coin, he can please somebody give me a coin so that I can see.
ഒരു നാണയത്തിൽ ആ നാണയത്തിൽ ആരുടെ തലയാണെന്ന് അറിയുന്നതിന് വേണ്ടി മറ്റൊരാളുടെ നാണയം കർത്താവ് ചോദിച്ചു വാങ്ങുകയായിരുന്നു. അവന്റെ സ്വന്തം കീശയില് ഒരു നാണയം ഇല്ലായിരുന്നു, തൊട്ടില്ലായിരുന്നു.
പൗലോസ് അപ്പോസ്തലൻ
അങ്ങനെയായിരുന്നു.
So what I learned from that is,
ee kaaryangal njan padichathu endanannu ariyamo,
just like you don't have to be white or black to be spiritual,
ningala കറുത്ത വർഗ്ഗക്കാരനോ വെളുത്ത വർഗ്ഗക്കാരനോ ആയിരിക്കണമെന്നില്ല ആത്മീയനായി
തീരണമെങ്കിൽ.
നിങ്ങൾക്ക് ആറടിക്കാരനോ നാലടിക്കാരനോ ആകണമെന്നില്ല ആത്മീയനാകണമെങ്കിൽ. നിങ്ങൾ ധനികനോ ദരിദ്രനോ ആകണമെന്നില്ല ആത്മീയനായി തീരണമെങ്കിൽ. ഇത് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ചില ആളുകളുടെ മനസ്സിലുള്ള തോന്നലുണ്ട്, ധനികരാണെങ്കിൽ അവർ ആത്മീയരല്ല, ദരിദ്രനാണെങ്കിൽ ആത്മീയരായിരിക്കും.
Some of the richest people like Job and Abraham were very spiritual men.
എന്നാല് തിരുവഴുത്തിലെ ധനികരായ യോബിനെ പോലെ അബ്രഹാമിനെ പോലെ ഒരു ആത്മീയർ കൂടിയായിരുന്നു.
And he had 10 sons.
അവന് 10 മക്കൾ ഉണ്ടായിരുന്നു.
And it says here they were all had their own houses.
Avarkellam avaru thanne bhavanam undayirunnu.
Job must have been some 130 years old.
Yobina edanda 130 vayasu
kaanuvaan. His children all grown up and living in their own houses.
Avante makkalakke valarnu velare avarkke avarude bhavanangalil paarkunnavaran ennu.
And then on their birthdays avarude janma celebrate in one house.
Janma dinathil avarla orumichoru veetil koodumayirunnu.
And when they used to celebrate for number of days their birthday.
Avare chila divasangal avare janana divasam var aagoshikumayirunnu.
So that in the first book of the Bible you read about people celebrating birthdays.
Ningala thiruvazhuthile aadya pusthakathil thanne janma divasam kondadana kaaryathe kurichu nammal kaanunnu.
Some people think that is wrong.
ചില ആളുകൾ പറയുന്നുണ്ട് ബർത്ത്ഡേ ജന്മദിവസം ആഘോഷിക്കുന്നു തെറ്റാണെന്ന്
പറയുന്നു.
ആത്മീയനായ ദൈവഭക്തനായ ഒരു മനുഷ്യന്റെ വീട്ടില് ബർത്ത്ഡേ സെലിബ്രേഷൻ പല ദിവസങ്ങളായിരുന്നു ജന്മദിനം. എന്നാൽ യോബ് എന്താ ചെയ്തെന്ന്
അറിയാമോ?
ഈ ആഘോഷങ്ങളൊക്കെ കഴിയുമ്പോൾ അവരുടെ വീട്ടിലേക്ക് യോബിന്റെ വീട്ടിലേക്ക് മക്കളെ വിളിക്കും.
All 10 of you my sons come here to my house.
എല്ലാവരും എന്റെ വീട്ടിൽ
All my sons and daughters.
എല്ലാ മക്കളെ ആളയച്ച് വിളിപ്പിക്കുകയായിരുന്നു.
7 sons and 3 daughters.
ഏഴ് പുത്രന്മാരും മൂന്ന് പുത്രിമാരും.
And he would offer burnt offerings for them.
അവിടെ പറയുന്നതാണ് അവരെ അവർക്ക് വേണ്ടി ഹോമയാഗങ്ങൾ.
Verse 5.
അതിന്റെ അഞ്ചാമത്തെ വാക്യം ഹോമയാഗങ്ങളെ കഴിക്കുക.
In today's language it was like praying for them.
ഇന്നത്തെ ഭാഷയില് അവർക്ക് വേണ്ടി മധ്യസ്ഥം ഇടവിൽ നിന്ന് പ്രാർത്ഥിക്കുക.
And why was he praying for them?
എന്തുകൊണ്ടാണ് യോബ് അങ്ങനെ പ്രാർത്ഥിച്ചത്?
Because they committed adultery or stole some money.
അവരെ പണം മോഷ്ടിച്ചതുകൊണ്ടോ വ്യഭിചാരം ചെയ്തുകൊണ്ടോന്നും അല്ല.
But he's saying verse 5 perhaps my sons may have sinned in their heart.
ഒരു പക്ഷേ യോബ് പറയുകയാണ് എന്റെ പുത്രന്മാര് അവർ ഹൃദയം കൊണ്ട് പാപം ചെയ്ത് അവരുടെ ഹൃദയത്തിന്റെ ചിന്തകളില് ദൈവത്തിനെതിരായിട്ട് വല്ല ചിന്ത വന്നോ എന്ന് കരുതി.
വാട്ട് എ മാൻ.
എന്തോ മനുഷ്യനാണത്.
That he is concerned that his children in their heart should not have anything against God.
അവരുടെ മക്കളുടെ ഹൃദയങ്ങളിലെ ചിന്തകൾ പോലും മലിനപ്പെട്ടു കൂടാ എന്ന് ഒരു തോന്നല്ല.
Thus Job did continually, it says in verse 5.
ഇങ്ങനെ യോബ് എല്ലായ്പ്പോഴും ചെയ്തു വന്നിരുന്നു.
What I learned from that is one thing.
ഞാൻ ഇത് പഠിച്ചൊരു കാര്യം ഇതായിരുന്നു.
Here was a man who's grown up 10 children, 7 sons and 3 daughters, all respected their father.
ഇതാണ് തന്റെ ഏഴ് പുത്രന്മാരും മൂന്ന് പുത്രിമാരും ഈ മക്കളെ 10 പേര് യോബിനെ ബഹുമാനിച്ചിരുന്നു.
As soon as he told them to come, they came.
അവരെ യോബ് ആളയച്ച് വിളിപ്പിക്കുന്നോടൻ തന്നെ അനുസരണം അവർ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് വന്നിരുന്നു.
Can you find a father like that today whose grown up sons will listen to him immediately?
നിങ്ങൾ ഇങ്ങനെയുള്ള പിതാക്കന്മാരെ കാണുന്നുണ്ടോ? വളർന്ന് വലുതായ മക്കൾ അവരെ അപ്പൻ വിളിക്കുന്നോടൻ തന്നെ ഈ മക്കളെ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് വിശ്വാസികൾ പോലും.
Let's say daddy can't come now, sorry.
അവര് പറയും, ഡാഡി എനിക്കിപ്പോൾ വരാൻ പറ്റുകയില്ല.
You can't keep calling us like that, we got other things to do.
ഞങ്ങൾ ഇങ്ങനെ വിളിച്ചോണ്ടിരുന്ന ഞങ്ങൾക്ക് വേറെ മറ്റു പല കാര്യങ്ങളുണ്ട് ഇവിടെ.
Job brought up his children in such a way they respected him even when they left home and set up their own homes.
യോബ് ഇപ്രകാരമാണ് പിള്ളേരെ വളർത്തിക്കൊണ്ടുവന്ന. അവര് വളർന്നു വലുതായി യോബിനെ വീട് വിട്ടുപോയി മറ്റു വീടുകൾ പാർക്കുമ്പോൾ യോബ് വിളിക്കുമ്പോൾ ഉടനെ തിരിച്ചു വരുന്ന ആ
രീതിയാണ്.
നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ വീട് വിട്ട് ജോലി കിട്ടി കല്യാണം കഴിച്ചു വരെ ഭവനങ്ങളിൽ പോയി പാർത്തു, നിങ്ങൾ അവരെ ആ സമയത്ത് വിളിക്കുമ്പോൾ അവർ വരുമ്പോൾ ആ കുഞ്ഞുങ്ങളെ നിങ്ങളെ ബഹുമാനിക്കുന്നു. യോബന് പരിശുദ്ധാത്മാവിനെ കൂടാതെ അത് ചെയ്യുവാൻ
പറ്റില്ലാതെ
തന്നെ
വിതൗട്ട് എ ചർച്ച്
സഭ കൂടാതെ
വിതൗട്ട് എ ഫെലോഷിപ്പ്
കൂട്ടായ്മ കൂടാതെ
Why can't we do it with church, Bible fellowship,
Holy Spirit, everything? എന്തുകൊണ്ട് സഭയും പരിശുദ്ധാത്മാവ് കൂട്ടായ്മയുള്ള നമുക്ക് എന്തുകൊണ്ട് ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല?
I'll tell you why.
എന്തുകൊണ്ടാണെന്ന് പറയാം.
Because Job had one quality which very few believers have today.
ഇന്ന് പല വിശ്വാസികൾക്കില്ലാത്തൊരു ഗുണമേന്മ യോബിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു.
God said about him.
ദൈവം അവനെ കുറിച്ച് പറഞ്ഞൊരു കാര്യം.
Twice it says.
രണ്ട് പ്രാവശ്യം പറയുന്നുണ്ട്.
A man was one who feared God and turned away from evil.
അവനെ ദൈവഭക്തനും ദോഷം വിട്ട് അകലുന്നവനുമാണ്.
Blameless, upright.
അവനെ നിഷ്കളങ്കനാണ്, അവൻ നേരുള്ളവനാണ്.
And God says in verse 8.
എട്ടാമത്തെ വാക്യത്തിൽ വീണ്ടും ദൈവം പറയുന്നു.
Blameless, upright, fearing God, turning away from evil.
അവൻ യോബിനെ കുറിച്ച് പറയുന്നത് നിഷ്കളങ്കന, നേരുള്ളവൻ, ദൈവഭക്തൻ, ദോഷം വിട്ട് അകലുന്നവൻ.
Upright means you cannot make him bend.
ആ നേരുള്ളവൻ എന്ന് പറയുന്നത് ഇങ്ങനെ വളയ്ക്കുവാനായിട്ട് പറ്റുകയില്ല.
The devil will try to make you bend a little bit. You say no, I cannot.
പിശാച് വളയ്ക്കുവാൻ ശ്രമിക്കുമ്പോൾ അവൻ നേരോട് തന്നെ നിൽക്കും. നേരുള്ളവനായിട്ട്
നേരായിട്ട് I will not bend in my thoughts. I will not bend in my speech.
എന്റെ ചിന്തകളിലോ എന്റെ സംഭാഷണങ്ങളിലോ എനിക്കൊരു വളവില്ല.
I will not bend in my financial matters.
എന്റെ സാമ്പത്തിക ഇടപാടുകളില് എനിക്കൊരു വളവില്ല, വളഞ്ഞ വഴിയില്ല. ഞാൻ നേരുള്ളവനാണ്.
His 10 children grew up seeing that.
അവന്റെ ആ വീട്ടിലെ 10 മക്കളും യോബിന്റെ നേരുള്ള ജീവിതം കണ്ടു വളർന്നു വന്നതാണ്.
And you know he had a difficult wife.
നിങ്ങൾക്കറിയാമോ യോബിന് പ്രയാസമുള്ള ഒരു ഭാര്യ ഉണ്ടായിരുന്നു.
A wife who told him to commit suicide.
ഭാര്യ അവനോട് പറഞ്ഞു പോയി ആത്മഹത്യ ചെയ്യുവാൻ.
See chapter 2.
രണ്ടാമത്തെ അധ്യായം
verse 9.
അതിന്റെ ഒൻപതാമത്തെ വാക്യം.
You lost your property, you lost your children, now you lost your health also.
നിനക്കെല്ലാം നഷ്ടപ്പെട്ടു, നിന്റെ ആരോഗ്യം പോയി, നിന്റെ സമ്പത്ത് പോയി, എല്ലാം പോയി.
Now curse God and commit suicide.
ദൈവത്തെ ത്യജിച്ചു പറഞ്ഞ മരിച്ചു കളയുക.
What do you mean die? It means commit suicide.
എന്തുവാ മരിക്കുക എന്ന് പറയുന്നത്? പോയി ആത്മഹത്യ ചെയ്യുക.
See what Job says.
എന്താണ് യോബ മറുപടി പറഞ്ഞത്?
You are speaking like a foolish woman.
ഒരു പൊട്ടു സംസാരിക്കുന്ന പോലെ നീ സംസാരിക്കുന്നു.
Don't speak to your wife like that because he was an old covenant person.
നിങ്ങളുടെ ഭാര്യമാരോട് യോബ് പറഞ്ഞതുപോലെ സംസാരിക്കരുത്, കാരണം യോബ് പഴയ ഉടമ്പടിയിൽ നിന്നൊരു വ്യക്തിയാണ്.
Today we must say, darling, let's not talk like that.
ഇന്ന് പറയുന്നത് എന്റെ പ്രിയ ഡാർലിംഗ് അങ്ങനെ പറയാ, എന്റെ പ്രിയ ഭാര്യ അങ്ങനെ പറയരുത്.
Because we have the Holy Spirit.
നമുക്ക് പരിശുദ്ധാത്മാവ് ഉള്ളതുകൊണ്ട്.
But the stand he took we must take. The stand that he took.
എന്നാൽ യോബിന്റെ നിലപാട് നമുക്കും വേണം, നമ്മുടെ നിലപാടായിരിക്കണം.
That with a difficult wife he brought up 10 children.
പ്രയാസമുള്ള ഒരു ഭാര്യ ഉണ്ടായിട്ട് പോലും 10 മക്കളെ ദൈവഭക്തിയിൽ വളർത്തുകയുള്ള യോബിന് കഴിഞ്ഞു.
Why do I say this?
എന്തുകൊണ്ട് ഞാൻ ഇത് പറയുന്നത്?
I remember one brother told me.
ഞാൻ ഓർക്കുന്നത് ഒരു സഹോദരൻ എന്നോട് പറഞ്ഞത്.
Brother, with the wife you have you can live a godly life.
സഹോദര, സഹോദരനെ നല്ലൊരു ഭാര്യ കിട്ടുകൊണ്ട് ആത്മീയമായിട്ട് ദൈവികത്തിന്റെ വഴിയിൽ നടക്കാനായിട്ട്
പറ്റും.
എന്നാല്
ഇമ്പോസിബിൾ ടു
സഹോദര, എന്റെ ഭാര്യയെ താങ്കൾ കണ്ടിട്ടില്ല, അസാധ്യമാണ്, കൂടെ കഴിയാൻ പറ്റത്തില്ല.
I say go to Job.
ഞാൻ പറയുന്നത് പോവാ, യോബിനെ കാണുക.
Don't make an excuse.
അവിടെ ഒരു ഒഴിവ് കഴിവ് പറയില്ലേ?
Don't make an excuse if your children go astray.
നിങ്ങളുടെ കുട്ടികൾ വഴിതെറ്റി പോകുന്നെങ്കിൽ അവിടെ ഒഴിവ് പറയില്ലേ?
Take the blame.
ആ ഉത്തരവാദിത്തം, ആ കുറ്റം ഏറ്റെടുക്കുക.
I was counseling one couple the other day whose grown up children are all gone astray.
വഴിവിട്ട് പോയ മക്കളുടെ രണ്ട് മാതാപിതാക്കളെ കഴിഞ്ഞ ദിവസം ഞാൻ ഉപദേശം കൊടുക്കുകയാണ്.
They came to CFC as an older couple.
സിഎഫ്സിയില് പ്രായമുള്ളവരായിട്ട് അവർ കടന്നു വന്നത്. അവരുടെ കുഞ്ഞുങ്ങള് വീട് വിട്ട് മറ്റു പലസ്ഥലങ്ങളിൽ പോയി. ഞങ്ങൾക്ക് വല്ല പ്രത്യാശയ്ക്ക്, ആശയ്ക്ക് വകയുണ്ടോ? ഞാൻ പറഞ്ഞു ഉണ്ട്, നിങ്ങൾക്ക് ആശയ്ക്ക് വകയുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ആശയ്ക്ക് വകയുണ്ട്. പക്ഷേ ദൈവത്തിന്റെ അടുക്കലേക്ക്
പോവുക.
ദൈവത്തോട് ആദ്യമായിട്ട് പറയേണ്ടത്, ഞാന് കർത്താവ്, ഞങ്ങള് തോറ്റുപോയി, ഞങ്ങൾ പരാജയപ്പെട്ടു പോയി.
We did not bring up our children in the right way.
ഞങ്ങള് ശരിയായ മാർഗത്തിൽ കുഞ്ഞുങ്ങളെ ഞങ്ങൾ വളർത്തിക്കൊണ്ട് വന്നില്ല.
We did not live in a loving way at home as husband and wife for them to see.
ഭവനങ്ങളിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ കാണുമാറ സ്നേഹത്തോട് എനിക്കും എന്റെ ഭാര്യയ്ക്കും ഞങ്ങൾ അങ്ങനെ ഒരു നല്ല കുടുംബിച്ചു ഞങ്ങൾ നയിച്ചില്ല.
We did not know, but that is no excuse.
കർത്താവേ, ഞങ്ങൾക്കത് അറിയത്തില്ലായിരുന്നു, അതൊരു ഒഴിവല്ല.
There are non-Christians who also live in a good way. Why
couldn't we live like that? പോലും നല്ലതായിട്ട് നന്നായിട്ട് അവരുടെ ഭവനങ്ങളിൽ പാർക്കുന്നു.
There are non-Christians whose children respect their parents.
അക്രൈസ്തവരുടെ മക്കള് അവരുടെ മാതാപിതാക്കളെ ബഹുമാനിക്കുന്നവരാണല്ലോ.
We could have done it.
ഞങ്ങൾക്ക് അങ്ങനെ
ചെയ്യണമായിരുന്നു.
ഞങ്ങൾ ആ പരാജയപ്പെട്ടുപോയി, ഞങ്ങളോട് ഈ കാര്യത്തിൽ ക്ഷമിക്കണമേ. ഞാൻ പറയുന്നത് ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഇതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രതീക്ഷയ്ക്ക് വകയില്ല. എന്തുകൊണ്ടാണ് കർത്താവിനോട് ക്രൂശിൽ തൂക്കപ്പെട്ട കള്ളന്മാരിൽ ഒരുവൻ കർത്താവിനോട് പ്രതീക്ഷയിൽ പോയത്?
ഓൺലി വൺ റീസൺ.
ഒറ്റ കാരണമേ ഉള്ളൂ.
വൺ മാൻ സെഡ് It's all my fault.
ഒരുവൻ പറഞ്ഞു, കർത്താവെ, ഞാൻ ചെയ്തതിന് ഞാൻ ശിക്ഷ അനുഭവിക്കുന്നു.
I don't blame anybody else. My fault 100%.
എനിക്ക് ആരെയും പഴിചാരുവാനില്ല. 100% തെറ്റന്റെ ഭാഗത്താണ്.
And the Lord says, really? Then you can come to heaven.
കർത്താവ് പറഞ്ഞു, സത്യമായിട്ടും അങ്ങനെയാണെങ്കിൽ വാ, എന്റെ കൂടെ പരദീസയിലേക്ക് വാ.
Heaven is made for such people who take the blame.
സ്വർഗം അങ്ങനെയുള്ളവർക്കാണ്. 100% തെറ്റ് ഏറ്റെടുക്കുന്നവർക്കാണ് സ്വർഗം ഇന്നുള്ളത്.
God, Jesus did not give him a big theological question. Do you believe in sanctification? Do you believe in this? No questions.
കർത്താവെ, ആ കള്ളനോട് തിയോളജിക്കൽ ആയിട്ടുള്ള ദൈവതത്വ ശാസ്ത്രമായ വിശുദ്ധിയെ കുറിച്ചോ ഒന്നും തന്നെ ചോദിക്കുന്നില്ല.
Why did the other fellow go to hell?
എന്തുകൊണ്ടാണ് മറ്റേ കള്ളൻ
നരകത്തിൽ? Both were equally bad.
രണ്ടുപേരും ഒരുപോലെ കുറ്റമുള്ളവരായിരുന്നു.
Because he said, bring me down, I'm not so bad.
അവൻ പറഞ്ഞത്, എന്നെ താഴെ കൊണ്ടുവാ, ഞാൻ അത്ര മോശക്കാരനല്ല.
മീനിങ് ഓഫ് ബ്രിങ് മീ ഡൗൺ ഈസ് ഐ ഡോണ്ട് ഡിസേർവ് ടു ബി ക്രൂസിഫൈഡ്, ഐ ആം നോട്ട് സോ ബാഡ്.
എന്നെ താഴെ കൊണ്ടുവരാ എന്ന് പറയുമ്പോൾ ഞാൻ ക്രൂശിക്കപ്പെടേണ്ടോ? അതായത് എന്റെ ഭാഗത്ത് തെറ്റില്ല, ഞാൻ തെറ്റുകാരനല്ല.
ദേർസ് എ ഗ്രേറ്റ് ലെസൺ ദേർ.
അവിടെ ഒരു വലിയ പാഠം നമുക്കുണ്ട്.
ആൻഡ് ജോബ് ഓൾസോ ഹി ഡിഡ് നോട്ട് ഹാവ് ലൈറ്റ് ഓവർ ഹിസ് സെൽഫ് റൈച്ചസ്നെസ്.
എന്നാൽ യോബിനും അവന്റെ സ്വന്തം നീതിയില് വെളിച്ചം കിട്ടാതിരിപ്പുണ്ടായിരുന്നു.
ബിക്കോസ് ഹി വാസ് സച്ച് ആൻ അപ്രൈറ്റ് മാൻ.
എന്നാൽ അത്ര നേരുള്ളവനായിരുന്നതുകൊണ്ട്
ഗോഡ് ലെഡ് ഹിം ഫർദർ.
ദൈവം വീണ്ടും അവനെ മുൻപോട്ട് നടത്തി.
വാട്ട് ഈസ് ദ പർപ്പസ് വിത്ത് വിച്ച് ഗോഡ് ടുക്ക് ഹിം ത്രൂ ഓൾ ദോസ് ട്രയൽസ്?
എന്തുകൊണ്ടാണ് ദൈവം പലവിധമായ ശോധനയിൽ കൂടി യോബിനെ നടത്തിക്കൊണ്ട് വന്നത്?
He feared God.
ദൈവത്തെ അവൻ ഭയപ്പെട്ടിരുന്നു.
Turned away from evil.
അവൻ ദോഷം വിട്ടു മാറിയിരുന്നു.
Brought up his children in a very good way.
കുട്ടികളെ, അവന്റെ മക്കളെ നല്ല രീതിയിൽ തന്നെ വളർത്തിക്കൊണ്ട് വന്നു.
Chapter 31 he says verse 1 I made a covenant with my eyes never to look at a woman other than my wife.
31-ാമത്തെ വാക്യത്തിൽ പറഞ്ഞ എന്റെ ഭാര്യ അല്ലാതെ മറ്റൊരു കന്യയെ എന്റെ കണ്ണുമായിട്ട് ഞാൻ നോക്കുന്ന നിയമം ചെയ്തിരിക്കുന്നു.
Verse 13 I treated my servants properly.
എന്റെ ദാസിമാരെ ഞാൻ ന്യായമായിട്ട് അവരെ നോക്കിയത്. 13-ാമത്തെ വാക്യം.
I cared for the orphans. Verse 17
17-ാമത്തെ വാക്യത്തിൽ പറയുന്നു ഞാൻ അനാഥരെ ശ്രദ്ധിച്ചിരുന്നു.
Such an upright man.
ഏറ്റവും നേരുള്ളവന്.
So many good things he did.
ഒരുപാട് നല്ല കാര്യങ്ങളുള്ളവന്.
But he had one problem.
എന്നാൽ അവന് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു.
Spiritual pride.
ആത്മീയ നിഗളം.
And that is the thing which God had to break in him.
അതായിരുന്നു ദൈവത്തിന് തകർക്കേണ്ടതായിട്ടുണ്ടായിരുന്നത്.
When God boasted about Job to Satan.
ദൈവം പിശാചിന്റെ അടുക്കൽ യോബിന് നല്ല കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോഴേ.
Didn't tell any lies.
ദൈവം ഒരു വ്യാജം പറഞ്ഞില്ല.
He did not say, have you seen such a humble man like Job?
ഒരിക്കൽ പോലും പിശാചിനോട് ദൈവം പറയുന്നില്ല, ഇത്രയും താഴ്മയുള്ള ഒരു വ്യക്തിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ മറ്റൊരിടത്ത്?
That would have been a lie.
അങ്ങനെയാണെങ്കിൽ ദൈവം അത് വ്യാജം പറയുമായിരുന്നു.
Here's God.
ദൈവത്തെ ഭയപ്പെട്ടിരുന്നു.
Turns away from evil.
ദോഷം വിട്ടു മാറിയിരുന്നു.
Blameless according to his conscience.
അവന്റെ മനസാക്ഷിക്ക് ഒത്തവണ്ണം അവൻ നേരുള്ളവനായിരുന്നു.
Upright.
അവന് നേരുള്ളവനായിരുന്നു.
Does not lust after other women.
മറ്റ് സ്ത്രീകളെ അവന്റെ കണ്ണുകൊണ്ട് മോഹിക്കില്ലായിരുന്നു.
One place he says, I have not made gold my God.
അവൻ ഒരിടത്ത് പറയുന്നുണ്ട് സ്വർണത്തെ അവന്റെ ദൈവമാക്കി വെച്ചില്ലെന്ന്.
But he was proud.
എന്നാൽ അവൻ നിഗളിയായിരുന്നു. ദൈവത്തിന് അവനെ തകർക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. ദൈവം അവനെ ഒരുപാട് അനുഗ്രഹിച്ചിരുന്നു. എന്താണ് 40-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്? 4-ാമത്തെ വാക്യം.
I am insignificant. What shall I reply? I'll put my hand on my mouth.
ഞാൻ നിസ്സാരനല്ലോ, ഞാൻ നിന്നോട് എന്ത് ഉത്തരം പറയണ്ടു, ഞാൻ കൈകൊണ്ട് വായി പൊത്തിക്കൊള്ളുന്നു.
I will not say anything.
എനിക്കൊന്നും പറയുവാനില്ല, ഞാൻ കൈകൊണ്ട് വായി പൊത്തുന്നു.
I am nothing.
ഞാൻ ഒന്നുമല്ല, ഞാൻ നിസ്സാരനാണ്.
And verse chapter 42 verse 6.
അതിന്റെ 6-ാമത്തെ വാക്യം.
Chapter 42
42:6 ആറാമത്തെ വാക്യം.
I repent and I take back everything I have said.
ഞാൻ പറഞ്ഞത് മുഴുവൻ ഞാൻ തിരിച്ചെടുക്കുന്നു. അത് മാത്രമല്ല, ഞാൻ എന്നെ തന്നെ വെറുത്ത് ദൈ പൊടിയിലും ചാരത്തിലും അനുഭവിക്കുന്നു.
God blessed him. Verse 10, double.
പത്താമത്തെ വാക്യത്തില് അവന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി മുൻപുണ്ടായിരുന്നൊക്കെയും യഹോവയോ അവൻ ഇരട്ടിയായിട്ട് കൊടുക്കുന്നു.
So what did he do?
എന്താണ് അവൻ ചെയ്തത്?
He acknowledged, I will not open my mouth, Lord.
അവൻ സമ്മതിച്ചു, ഞാൻ വാമത്തുന്നു, ഞാൻ ഒരിക്കലും പറയുന്നില്ല.
I am nobody.
ഞാൻ ഒന്നുമല്ല, ഞാൻ നിസ്സാരനാണ്.
I believe God was so delighted when Job was broken like that.
ദൈവം യോബിനെ അങ്ങനെ തകർത്തപ്പോൾ ഞാനത് കണ്ടു.
Verse 12, the Lord blessed his latter days more than his beginning.
12th വാക്യത്തില് ഇങ്ങനെ യോബ് യഹോവ യോബിന്റെ പിൻകാലത്തെ അവന്റെ മുൻകാലത്തുകൾ അധികം അനുഗ്രഹിച്ചു.
Some of you who may have had a lot of difficulties and trials in your married life,
നിങ്ങളിൽ ചിലപ്പോൾ ചിലർക്കൊക്കെ കുടുംബ ജീവിതത്തിൽ വിവാഹ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും പരിശോധനകളും കൂടി വന്നു കാണുമായിരിക്കും.
Think of this verse, the Lord can bless your latter days, verse 12, more than your beginning.
ഈ 12th വാക്യം നിങ്ങൾ ചിന്തിച്ചാട്ട് പിൻകാലത്തെ അവന്റെ അനുഗ്രഹം എന്ന് പറയുന്നത് മുൻകാലത്തെക്കാൾ അധികമായിരുന്നു. നിങ്ങൾ കർത്താവിനോട് പറയുക, കർത്താവെ ഞാൻ ഒരുപാട് പരാജയപ്പെട്ട തോറ്റ
വ്യക്തിയാണ്.
കർത്താവെ ഞാൻ എന്റെ വായ പൊത്തുന്നു, ഞാനൊന്നും സംസാരിക്കുന്നില്ല.
ഞാൻ
ഒരുപാട് കാര്യങ്ങൾ ഞാൻ സംസാരിച്ചിട്ടുണ്ട് മറ്റുള്ളവർക്കെതിരായി. കർത്താവെ എന്റെ കരം എന്റെ വായിൽ വെച്ച് ഞാൻ അനുഗമിക്കുന്നു.
All those words I have spoken.
കർത്താവെ ഞാൻ പറഞ്ഞ വാക്കുകളെല്ലാം ഞാൻ തിരിച്ചെടുക്കുന്നു.
You can do that. It says in chapter 42 verse 6, I took it back.
അതെ, ആറാമത്തെ വാക്യത്തിൽ അത് കാണുന്ന അത് പറയുന്നുണ്ട്, നിങ്ങൾക്ക് തിരിച്ചെടുക്കാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്.
When the Lord saw that, he blessed him.
ദൈവം അത് കണ്ടപ്പോൾ യോബിനെ അനുഗ്രഹിച്ചു.
God wants to bless your home.
ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിന് നിങ്ങളുടെ ഭവനത്തെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു.
He wants to fill you with the Spirit and give you a Spirit-filled home.
നിങ്ങളെ തന്നെ ആത്മാവിൽ നിറച്ചിട്ട് നിങ്ങളുടെ ഭവനങ്ങളെ പരിശുദ്ധാത്മാവിന്റെ നിറസാന്നിധ്യമുള്ള ഭവനമാക്കി മാറ്റുവാൻ ദൈവം ആഗ്രഹിക്കുന്നു.
One of your children to be God fearing and being a witness in their generation.
നിങ്ങളുടെ കുട്ടികളെല്ലാം അവരുടെ കാലഘട്ടത്തിലെ തലമുറയിലെ ദൈവത്തെ സാക്ഷിക്കുന്ന മക്കളായി തീരാൻ ദൈവം ആഗ്രഹിക്കുന്നു.
If you are beginning now with small children, then be faithful now.
നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊച്ചുകുട്ടികളാണെങ്കിൽ വളരെ വിശ്വസ്തയുള്ളവരായിരിക്കുക.
Don't just educate them and clothe them and feed them.
അവരെ പഠിപ്പിച്ച് അവർക്ക് ആവശ്യമായുള്ള വസ്ത്രവും അവർക്ക് ആവശ്യം ഭൗതിക നന്മകൾ മാത്രം കൊടുക്കുക അല്ലെ ചെയ്യേണ്ടത്.
Teach them the Bible.
അവരെ തിരുവെഴുത്ത് പഠിപ്പിച്ചാട്ട്.
Ask them questions from the Bible.
തിരുവെഴുത്തിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിച്ചാട്ട്.
My children left, all of them left home for college when they were 18 years old.
എന്റെ മക്കൾ നാലു പേരും 18 വയസ്സായപ്പോൾ ഉപരിപഠനത്തിനായിട്ട് അവരെ ഭവനങ്ങൾ വിട്ടുപോയി.
And before they left, they all knew the Bible.
അവര് ആ വീട് വിടുന്നതിന് മുൻപായിട്ട് നാലു പേർക്കും തിരുവെഴുത്ത് നന്നായിട്ട്
അറിയാം.
ഞങ്ങൾ സഭയിൽ ഞങ്ങൾ എന്തായിരുന്നു ഞങ്ങളുടെ നിലപാട്, ഞങ്ങൾ എന്തിനുവേണ്ടി നിന്നതെന്ന് അവർ
അറിഞ്ഞിരുന്നു.
അവര് കോളേജിൽ പഠിക്കാൻ പോയപ്പോൾ
എവ്രി വീക്ക് ഐ വുഡ് റൈറ്റ് ടു ദം.
എല്ലാ ആഴ്ചയിലും ഞാൻ അവർക്ക് എഴുതുമായിരുന്നു.
എക്സോർട്ടിംഗ് ദം, കറക്റ്റിംഗ് ദം, റിബ്യൂക്കിംഗ് ദം.
അവരെ തിരുത്തുവാനും അവരെ പ്രബോധിപ്പിക്കുവാനും അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എല്ലാ ആഴ്ചയിലും ഞാൻ എഴുതുമായിരുന്നു.
ഐ ഡിഡ്ന്റ് ബിലീവ് ദാറ്റ് ഐ കുഡ് ചേഞ്ച് ദം, ബട്ട് I believe God could change them.
ഞാൻ അവരെ മാറ്റിയെന്നല്ല, ദൈവത്തിന് അവരെ മാറ്റുവാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു.
But I had to do my part.
പക്ഷെ ഞാൻ എന്റെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു.
My brothers and sisters, you must do your part for your children.
എന്റെ പ്രിയ സഹോദരന്മാരെ സഹോദരിമാരെ, നിങ്ങളുടെ ഉത്തരവാദിത്തം, നിങ്ങളുടെ കടമകൾ കുട്ടികൾക്ക് വേണ്ടി നിങ്ങൾ തന്നെ ചെയ്യണം.
The world is an evil world.
ഈ ലോകമെന്ന് പറഞ്ഞ ദുഷ്ടത നിറഞ്ഞതാണ്.
And if your children are away from home in college or somewhere, you really have to pray for them and can't keep them in touch with them all the time.
നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഭവനം വിട്ട് ഉപരിപഠനത്തിനായിട്ട് പോകുമ്പോൾ തുടർമാനമായിട്ട് കുഞ്ഞുങ്ങളോട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവർക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു.
Even after they are married, you have to pray that they will have a peaceful, happy marriage and be a testimony for the Lord.
നിങ്ങളുടെ മക്കൾ അവരും വിവാഹ ജീവിതത്തിൽ ഏർപ്പെട്ട് കഴിയുമ്പോൾ അതിനുവേണ്ടിയും ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവരും ആ സമയത്തെ കർത്താവിന്റെ സാക്ഷികളായിട്ട് നിൽക്കേണ്ട കാര്യത്തിന്
വേണ്ടി.
ഞാനും എന്റെ ഭാര്യയും എന്റെ കുഞ്ഞുങ്ങൾക്കായിട്ട് തുടർമാനമായിട്ട് ഇപ്പോഴും ഞങ്ങൾ
പ്രാർത്ഥിച്ചിട്ടുണ്ട്.
ഞങ്ങളുടെ ചെറുമക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് മാത്രമേ അവരെ സഹായിക്കുവാൻ കഴിയത്തുള്ളൂ.
Just like we pray for ourselves, we pray for them.
ഞങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെ ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
So if you recognize that only God can change them and help them and make them godly,
നിങ്ങൾ കരുതുന്നു ദൈവത്തിന് മാത്രമേ അവരെ സഹായിച്ച് ദൈവത്തിന് മാത്രമേ അവരെ നേരെയാക്കാൻ കഴിയുന്നുവെങ്കിൽ,
then like Job prayed for his children, you can pray for your children.
യോബിനെ പോലെ യോബ് എപ്രകാരം തന്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അപ്രകാരം തന്നെ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയും.
So let us pray and ask God to help us to have godly homes in our churches.
നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ഭവനങ്ങൾ നമ്മുടെ സഭകളിൽ ദൈവികമായ ഭവനം കെട്ടിപ്പടുക്കേണ്ടതിനാണ് ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ.
Bow our heads before God.
ദൈവസന്നിധിയിൽ തലകളെ വണക്കാം.
God's word never condemns us, it challenges us to go higher.
ദൈവം ഒരിക്കലും നമ്മളെ കുറ്റം വിധിക്കുന്ന ഒരു കാര്യമല്ല. നമ്മൾ കുറച്ച് ഉന്നതങ്ങളിലേക്ക് കടക്കുവാൻ വേണ്ടിയാണ്.
If he shows you a fault, it is because he wants to correct that fault.
ദൈവം ഒരു തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നുവെങ്കിൽ ആ തെറ്റ് തിരുത്തുവാൻ വേണ്ടിയാണ്.
Not to make you feel bad and ask you why you did that wrong.
നിങ്ങൾ തെറ്റായി പോയെന്ന് ചിന്തിക്കുവാനും ദൈവം കുറ്റപ്പെടുത്തുവാൻ വേണ്ടിയല്ല.
Not to condemn you.
നിങ്ങളെ കുറ്റം വിധിക്കുവാനല്ല.
But to help you to overcome.
നിങ്ങളെ ജയാളിയായിട്ട് ആ കാര്യത്തിൽ ജയിക്കാൻ വേണ്ടി സഹായിക്കുവാൻ വേണ്ടിയാണ്.
All of us who are honest will say we have failed so much in our married lives.
സത്യസന്ധരായ എല്ലാവർക്കും ദൈവത്തോട് പറയാൻ പറ്റും, കർത്താവേ, ഞങ്ങളുടെ വിവാഹ ജീവിതത്തിൽ ഞങ്ങൾക്ക് പരാജയങ്ങൾ സംഭവിച്ചു.
We failed as parents.
മാതാപിതാക്കളായിട്ട് ഞങ്ങൾ പരാജയപ്പെട്ടു പോയി.
Forgive us, Lord.
ഞങ്ങളോട് ക്ഷമിക്കണമേ, ക്ഷമിച്ചു തരണമേ.
Fill us with the Holy Spirit so that we can become better parents.
കർത്താവേ, നല്ല മാതാപിതാക്കളായി തീരുവാനായിട്ട് പരിശുദ്ധാത്മാവിന്റെ നിറവിനെ ഞങ്ങൾക്ക് നൽകണമേ.
Better husband and wife.
നല്ല ഭർത്താവും നല്ല ഭാര്യയായിട്ട് തീരേണ്ടതാണ് പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് തരണം.
We believe you will answer our prayer.
ഞങ്ങൾ വിശ്വസിക്കുന്നു അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥനയും ഞങ്ങളുടെ യാചനയും കേൾക്കും.
From this day things are going to become better.
കർത്താവേ, ഇന്ന് ഈ ദിവസം പോലെ ഞങ്ങളുടെ കുടുംബം, കർത്താവേ, ഞങ്ങളുടെ ഭാവന ഏറ്റവും നല്ലതായിട്ട് മാറാൻ പോവുകയാണല്ലോ.
That we will be able to love each other as husband and wife much more.
കർത്താവെ, മുൻപ് ഉള്ളതിലും അപ്പുറമായിട്ട് ഇന്ന് മുതൽ ഏറ്റവും നന്നായിട്ട് അധികം സ്നേഹിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പെട്ടെന്ന് പരസ്പരം ക്ഷമിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ മുൻകാല ജീവിതത്തിൽ വന്നുപോയ പരാജയങ്ങൾ അത് ഓർമ്മയിൽ കൊണ്ടുവരുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ, യേശുവിന്റെ നാമത്തിൽ.
ആമേൻ.